മാസത്തപ്പിടുമാറാകട്ടെ, നമ്മുടെ പഠന പരമ്പരയുടെ 24-ാമത്തെ ദിവസം വരെ ഈ കർത്താവിനെ അനുഗ്രഹകരമായി കൊണ്ടുവന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഭാഗത്തെ തുടർന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം. 14-ാം അധ്യായം, റോമലേഖനം 14-ാം അധ്യായവും അതിന്റെ 15-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗവും ചേർന്ന ഒരു സെക്ഷനായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ. ഇതിൽ ദൈവസഭ ഐക്യതയ്ക്ക് തടസ്സമായി ബലഹീന സഹോദരനും ശക്തന്മാരായ സഹോദരന്മാരും, വിശ്വാസത്തിൽ ആണ് ബലഹീനതയും ശക്തിയും എന്നുള്ളത് മറന്നുപോകല്ലേ, അവര് തമ്മിലുള്ള ഒരകൽച്ചയും ദൈവസഭയുടെ ഐക്യതയെ തടസ്സപ്പെടുത്തുവാൻ ഇടയായിത്തീരരുത് എന്നുള്ളതാണ് നമ്മളിങ്ങനെ ആ ഭാഗത്തെ പൗലോസ്ലിഹ പറയുന്നതായി ചിന്തിച്ചു വന്നത്. അതിന്റെ 15-ാമത്തെ അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ച് അല്പം വാക്കുകൾ ചർച്ചയ്ക്ക് വേണ്ടി അത് പറഞ്ഞു മുമ്പോട്ട് പോകാം. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിക്കാൻ കൃപ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ കൈക്കൊണ്ടതുപോലെ നമ്മളും അന്യോന്യം കൈക്കൊള്ളണം. ശക്തരായവർ അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. അതാണ് നമ്മൾ പറഞ്ഞു നമ്മൾ ചിന്തിച്ചു വരുന്നത്. 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് നിങ്ങളും അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അതിന്റെ മറ്റേ ഭാഗം, ദൈവം നമ്മെ കൈക്കൊണ്ടു, ദൈവം അവനെ കൈക്കൊണ്ടു, അതുകൊണ്ട് നമ്മൾ അന്യോന്യം കൈക്കൊള്ളണം. ദൈവം ബലഹീന സഹോദരനെ കൈക്കൊള്ളുന്നു, ദൈവം ശക്തന്മാരെന്ന് അവകാശപ്പെടുന്ന നമ്മളെ കൈക്കൊള്ളുന്നു. ദൈവം അവരെ കൈക്കൊള്ളുകയും നമ്മളെ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ അന്യോന്യം കൈക്കൊള്ളണം എന്നുള്ളതാണ് പൗലോസ് പറയുന്നതിന്റെ ലോജിക്ക്. അതാണ് സ്തോത്രം. കർത്താവ് നമ്മെ കൈക്കൊള്ളുന്നു. തന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും കർത്താവ് കൈവിടുകയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു പാപിക്കും കർത്താവിന്റെ അടുത്തേക്ക് വരാം. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ അന്വേഷിപ്പാൻ വന്നത്. കർത്താവ് നീതിമാന്മാർക്ക് വേണ്ടിയല്ല വന്നത്, പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി വന്നിട്ട് പറയുമ്പോൾ ഏത് പാപം ചെയ്തതിനും വരിക, അവന്റെ അടുക്കൽ പാപപരിഹാരമുണ്ട്. അതാണല്ലോ യെശയ്യാവിന്റെ പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവും മനുഷ്യനെ വെല്ലുവിളിക്കുക, ഒരുവിൽ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറയുക. ഒരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ചോദിക്കുന്ന പോലെയാ. അത് ഏത് പാപിയായാലും കർത്താവിന്റെ അടുക്കൽ വന്നാൽ കർത്താവ് അവനെ തള്ളിക്കളയില്ല, കർത്താവ് സ്നേഹത്തോടെ അവനെ കൈക്കൊള്ളും. എന്തുകൊണ്ടാണ് കൈക്കൊള്ളുന്നത്? അവന്റെ പാപം പരിഹരിക്കാനുള്ള വഴി ദൈവം ഒരുക്കിയിട്ടുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവര്, നമ്മള് ഐ അപ്ലൈ ഐ ഓഫർ മൈസെൽഫ് എസ് എ കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പം ജോലിക്ക് അപ്ലൈ ചെയ്യും. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം പലരും പറയും സോറി, വീടുണ്ടാതെ ചാൻസ് സോറി. അവർ നമ്മുടെ നമ്മുടെ സി വി എല്ലാം കൂടെ നോക്കി കഴിയുമ്പോൾ, നമ്മുടെ ഇതെല്ലാം കൂടെ നോക്കി കഴിയുമ്പം സോറി, ഹി ഡസൻ ഫിറ്റ് അവർ മീൻസ് റിക്വയർമെന്റ്, സോറി സോറി പറഞ്ഞു വിടും. അല്ല, ഒരാൾ സി വി ഒക്കെ കണ്ടേച്ചാണ് ഓരോ സി വിയുടെ അടിയിൽ ഇതെല്ലാം സത്യമാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിട്ടാ കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെയൊക്കെ ഒപ്പിട്ട് കൊടുത്തു, കുറെ കഴിഞ്ഞു, ഒരു 3-4 ആഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഇവനെ തേടി പോലീസ് വരുന്നു. ഇവനെ തേടി പോലീസ് വരുന്നു, ഇവൻ ഏതാണ്ടൊക്കെ മീൻസ് കേസിൽ പ്രതിയാണ്, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അതങ്ങോട്ട് തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ അവനെ എന്തോ പൊക്കോ, വി കെ നോട്ട് അക്സെപ്റ്റ് ചെയ്യൂ, നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല, പൊയ്ക്കോളാൻ പറയും. അല്ല, ഒരാള് പറഞ്ഞെന്നിരിക്കട്ടെ, ഇവനെ ഈ 3-ാം 4-ാം ആഴ്ച കൊണ്ട് അതിന്റെ ഉടമസ്ഥന്, ഫാക്ടറിയുടെ ഉടമസ്ഥന്, കമ്പനിയുടെ ഉടമസ്ഥന അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് വലിയ ധനാഢ്യനും വലിയ അധികാരവും സ്വാധീനമൊക്കെയുള്ള ആളാണ്. ഇവൻ കാണിച്ചത് ഒരു അബദ്ധത്തിന് ചില തെറ്റുകൾ ചെയ്തു, ചില ലക്ഷങ്ങളുടെ മീൻസ് നഷ്ടവുമായി ബന്ധപ്പെട്ട് ഇവൻ കുറ്റക്കാരനായിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവന്റെ പേരിലുള്ള കേസ് 5 ലക്ഷം രൂപ അവന് കൊടുക്കണം, പിഴ കൊടുക്കണമെന്നുള്ളതാണെങ്കിൽ. അപ്പോൾ ഈ ഈ കേസ് വരുമ്പോൾ ഈ ഉടമസ്ഥൻ ഇവനെ വളരെ ഇഷ്ടപ്പെട്ട അയാൾ പറയും, കുഴപ്പമില്ല അവനെ ഞാൻ എടുക്കുക, അവൻ പോരട്ടെ, 5 ലക്ഷം രൂപ കടക്കാരനായിരിക്കും, നീ ഇനി പോരെ, നീ പോരെ, ഞാനത് കൊടുത്തോളാം. അവന്റെ പേര തീർക്കാൻ, അവന്റെ കുറ്റത്തിന് പരിഹാരം വരുത്തുവാൻ, അവന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആ കുറ്റം പരിഹരിച്ച് അവന്റെ ശിക്ഷയ്ക്ക് അതിന് പ്രായച്ചിത്തം വരുത്തുവാൻ, പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരാളാണ് വിളിക്കുന്നതെങ്കിൽ പോരാൻ പറയും. ഇതുപോലെ ആ ദൈവം നമ്മളെയൊക്കെ വിളിക്കുന്നത്, ഇതുകൊണ്ടാ കർത്താവ് നമ്മളെ കൈക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഏത് പാപവും സ്തോത്രം ക്ഷമിക്കാൻ തക്കവണ്ണം യേശുവിന്റെ പ്രായശ്ചിത്ത ബലി മതിയായതായതുകൊണ്ടാണ് ഏതൊരു പാപിയും വരിക. നിന്റെ പാപം കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ ഞാൻ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് കർത്താവ് ആളുകളെ തന്റെ അടുത്തേക്ക് വിളിക്കുന്നത് സ്തോത്രം. എല്ലാവരെയും കർത്താവ് സന്തോഷത്തോടെ സ്നേഹത്തോടെ വിളിക്കുക. കാരണം ആർക്കും പാപ പരിഹാരം വരുത്തി അവനെ പരിശുദ്ധ ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് യോഗ്യനാക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ നീര് നിവർത്തിക്കുവാനുള്ള വഴി ദൈവം ഒരുക്കിയിരിക്കുക. അതുകൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവനോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നന. അതുകൊണ്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ആരെയും എന്ത് ചെയ്യുന്നത്? കൈക്കൊള്ളുന്നത് സ്തോത്രം. അപ്പോൾ ഏതൊരുവൻ കടന്നു വന്നാലും ദൈവം അവനെ കൈക്കൊള്ളുന്നു. ആ ബലഹീനനെ ദൈവം കൈക്കൊള്ളുന്നു. കൈക്കൊള്ളുന്ന അവനെ ബലഹീനനാക്കി വെച്ചേക്കാനല്ല സ്തോത്രം, അവനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവനെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി അവനെ കൃപയിൽ മുൻപോട്ട് നടത്തുവാൻ ദൈവം ശക്തനായതുകൊണ്ടാണ് ദൈവം അവനെ വിളിക്കുന്നത്. അപ്പോൾ ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുസഹോദരന്മാർ അവനെ കൈക്കൊള്ളണം. എന്തിനാണെന്നറിയാമോ സ്തോത്രം? അവൻ വിശ്വാസത്തിൽ ബലവാനാകേണ്ടതിന്, വർദ്ധിക്കേണ്ടതിന്. ഒരു കുടുംബ ബന്ധമാണല്ലോ, ദൈവസഭയിൽ ജനിച്ചു വീഴുന്ന ബലഹീന ശിശുവിനെ ആ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു. ഉടനെ അവന് പല നിലകളിൽ ആ കുഞ്ഞ് ജനിച്ചു വീഴുന്ന കുഞ്ഞിനുണ്ടോ മാനേഴ്സ് അറിയാമോ? പിച്ച് നടക്കുന്ന കുഞ്ഞിനുണ്ടോ മാനേഴ്സ് അറിയാമോ? കുറച്ചുകൂടെ പ്രായമാകുന്ന കുഞ്ഞിനുണ്ടോ മാനേഴ്സ് അറിയാമോ? വലിയ മാന്യന്മാരെ ആളുകളൊക്കെ വന്നിരിക്കുമ്പോഴും ആ കുട്ടി ചിലപ്പോൾ വന്ന് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു യോഗ്യമല്ലാത്ത പോലെയൊക്കെ പറഞ്ഞെന്ന് വരും, എന്തെങ്കിലുമൊക്കെ വലിച്ച് ഇട്ടെന്ന് വരും. പക്ഷെ അവനെ വീട്ടിൽ എന്ത് ചെയ്യല, തള്ളി കളയല്ല, അവനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവനെ സമൂഹത്തിനും കുടുംബത്തിനും യോഗ്യനാക്കി തീർക്കുന്ന ആ ശുശ്രൂഷ കുടുംബത്തിനുള്ളതുപോലെ ഒരു ബലഹീനനായ സഹോദരൻ അവനിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അവനെ സ്വീകരിച്ച് അവനെ പഠിപ്പിച്ച് അവനെ ബലപ്പെടുത്തി അവനെ പക്വതയുള്ള വിശ്വാസത്തിൽ സ്ഥിരതയുള്ള, അതിലെ തൊട്ട് വിളിക്കണ്ട സ്ഥിരത, സ്ഥിരതയും ആശ്വാസം നൽകുന്ന ദൈവമാണ് അവനെ വിളിക്കുന്നത്. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് സ്തോത്രം. അതെ, ഞാൻ മുൻപോട്ട് പോകുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ദൈവം അവനെ കൈക്കൊണ്ടു. നിങ്ങളും ഇങ്ങനെയൊക്കെയാ? ഞാനാ പെർഫെക്റ്റ് ആയിട്ടാണോ നമ്മൾ ആരെങ്കിലും കർത്താവ് എടുത്തോട്ടി? ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ മുടിയൻ പുത്രം വന്ന പോലെ നമ്മളൊക്കെ ചെന്നത്, അപ്പാ ഞാൻ ദൈവത്തോടും സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്യും, ഇനി നിന്റെ പേരിന്റെ നിന്റെ മകനന്റെ പേരിന് ഞാൻ യോഗ്യം അല്ല സ്തോത്രം. നേരത്തെ അവൻ തീരുമാനിച്ചുകൊണ്ട് വന്ന് നിന്റെ കൂലിക്കാലം ഉത്തരം പോലെ കൈക്കൊള്ളണേന്ന് പറയുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പം അത് പറയാനുള്ള അവസരം അവനില്ലാതെ പോയി. ചൂട് ചുംബനങ്ങൾ, സ്നേഹത്തിന്റെ ആശ്ലേഷം അവൻ സ്വീകരിച്ചപ്പോൾ ആ വാക്ക് പറയുന്നത് അവിടെ പ്രസക്തമല്ലാത്തതായി സ്തോത്രം. എങ്കിലും വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കയറി വന്നു. ഉടനെ അവനെ അതുപോലെ ഇനി കയറിക്കോ, ഇനി കയറി ഇവിടെ വിരുന്നിൽ പങ്കെടുത്തതല്ല, അവന് വസ്ത്രമിടിവിച്ചു, അങ്കി കൊടുപ്പിച്ചു. ആ അങ്കി കൊണ്ടുവരാനാ പറഞ്ഞിട്ട് അല്ല, അതിനൊക്കെ വിഷയത്തിന് പോകുന്നില്ല, ചെരുപ്പിടിവിച്ചു, മോതിരമിടിവിച്ചു സ്തോത്രം. എന്നിട്ടാണ് അവനെ സ്വീകരിക്കുന്നത്. ഇതുപോലെ ഒരു ബലഹീനനായിരുന്നാൽ തള്ളിക്കളയരുത്, അവനെ സ്നേഹത്തോടെ പരിചരിച്ച് അവനെ ശുശ്രൂഷിച്ച് പഠിപ്പിച്ച് നമ്മുടെ കൂട്ടായ്മയുണ്ട് അവന് വിശ്വാസത്തിൽ ബലമുള്ളവനായി സ്ഥിരതയുള്ളവനായി മുൻപോട്ട് വരുവാൻ സാഹചര്യം ഒരുക്കേണ്ടതാണ് സ്തോത്രം. വിമർശിച്ച് തള്ളരുത്, വിധിക്കരുത്, തള്ളിക്കളയരുത്. ദൈവവനെ സ്വീകരിച്ചിരിക്കുന്നെങ്കിൽ നമ്മളും അവനെ സ്വീകരിക്കുക. അടുത്ത ഭാഗം, പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ ജാതികളിടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവന്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പീൻ എന്നും പറയുന്നു. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങൾ അവനെ സ്തുതിക്കട്ടെ എന്നും പറയുന്നു. ഈശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ നിൽക്കുന്നവരുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ നിൽക്കുമെന്ന് യെശയ്യാവ് പറയുന്നു. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം, എത്ര അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ് സ്തോത്രം. കണ്ട്, ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം സ്തോത്രം? ഇവിടെ ഈ 8-9 വാക്യം ഇങ്ങനെ ചേർന്നാണ് കിടക്കുന്നത്. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവര്, ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനായി എന്ന് പറഞ്ഞാൽ പരിച്ഛേദനക്കാരായ ഇസ്രായേൽക്കാർക്ക് ശുശ്രൂഷകനായി എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ജാതികൾക്ക് മാത്രമല്ല, അത് ആർക്കും കൂടെ ഉള്ളതാ? അത് ഇസ്രായേലിനും ഉള്ളതാ. അതുകൊണ്ട് കർത്താവ് ഇസ്രായേലിന്റെയും ശുശ്രൂഷകനാണ്. അതാണ് പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. ഈ പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനാകാൻ കാരണം എന്താ? കണ്ടേ, പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. ദൈവം അബ്രഹാമിനോടും പിതാക്കന്മാരോടൊക്കെ വാഗ്ദത്തം ചെയ്തതാ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, അതുപോലെ പ്രത്യേകമായി സ്വീകരിച്ചിരിക്കുന്നു, ഒക്കെ വാഗ്ദത്തം ചെയ്തതാ ദൈവം. സകല ജാതികൾക്കും അബ്രഹാമ്യ വംശത്തിലൂടി അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയായി പിറക്കുന്ന മെസിഹായിലൂടി രക്ഷയുണ്ടെന്നുള്ളത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണെങ്കിലും മറ്റ് ജാതികൾക്ക് ലഭിച്ചതിനേക്കാൾ വിശേഷപ്പെട്ട വാഗ്ദത്തങ്ങൾ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളെയാണ് പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. സ്തോത്രം. ഉദാഹരണം ഒരു ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചാൽ മോശയോട് ദൈവം പറഞ്ഞു, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ ഇവർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ. മാത്രമല്ല മസിഹ വരുന്നത് ഇശായിയുടെ കുറ്റിയിൽ നിന്നായിരിക്കും മൂള പൊട്ടി പുറപ്പെടുന്നത്, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ നിന്നെപ്പോലെ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിരുന്ന ഒരു മസിഹായെ കുറിച്ചുള്ള പ്രവചനമായിരുന്നു. അതൊക്കെ ഇസ്രായേലിന് കൊടുത്ത വിശേഷപ്പെട്ട വാഗ്ദത്തങ്ങളാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, നിവർത്തിക്കേണ്ടതിന്. ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം. ദൈവത്തിന്റെ സത്യനിമിത്തം എന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസ്തനായിരിക്കുന്നതിനാൽ. ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതിനാൽ പരിച്ഛേദനയ്ക്ക് ഇസ്രായേൽക്കാർക്കും ശുശ്രൂഷകനായി തീർന്നു എന്നും, അതാണ് ആദ്യം. അടുത്തത് എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. ജാതികൾക്ക് ലഭിച്ചത് കരുണയാ. ഇസ്രായേലിന് പറയാം, മസിഹായിൽ അവർക്ക് അവകാശം കിട്ടിയിരിക്കുക, ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തിയായിട്ടാ ഞങ്ങൾക്ക് എന്താ കിട്ടിയത്? ഞങ്ങൾക്ക് മസിഹായിലൂടെയുള്ള നീതീകരണവും അനുഗ്രഹങ്ങളും ലഭിച്ചതെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ ജാതികൾക്ക് പറയാൻ ഒന്നുമില്ല. നമ്മളോട് കാണിച്ചത് മഹാകരുണയാണ്. മഹാകരുണയാണ് കാണിച്ചിരിക്കുന്നത്. ജാതികളോടുള്ള കരുണയാണ്. അബ്രഹാമിൽ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം ചെയ്തെങ്കിലും, ഇസ്രായേലിനോട് ചെയ്തതുപോലെയുള്ള വാഗ്ദത്തവും ഉടമ്പടിയും ദൈവം ജാതികളോട് ചെയ്തിട്ടില്ല. അതിനാൽ ഇസ്രായേലിന്റെ രക്ഷ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. അത് ദൈവത്തിന്റെ വിശ്വസ്തത അഥവാ ദൈവത്തിന്റെ സത്യം നിമിത്തമാണ്. എന്നാൽ ജാതികളോടുള്ളത് വലിയ കരുണയാണ്. കരുണയാണ് സ്തോത്രം. അത്രയും വ്യക്തമായിട്ട് വിശ്വസിക്കട്ടെ. ഇനി ഇസ്രായേലിനെ തന്നെ എടുത്താലോ? ഇസ്രായേലിന് വാഗ്ദത്തം കിട്ടി. പിതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ, പിതാക്കന്മാരെ എന്നാ വിചാരം കണ്ടാ വാഗ്ദത്തം കിട്ടിയത്? ഒരു വിശേഷം കൊണ്ടല്ല, കാരണം കൊണ്ട. അപ്പോൾ ഇസ്രായേലിന് നേരത്തെ കരുണ കിട്ടി, ജാതികൾക്ക് ഇത്ര കഴിഞ്ഞ് കരുണ കിട്ടി. ജാതികൾ കിട്ടിയ കരുണയാൽ അവർക്കും കരുണ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവരും എന്ത് ചെയ്തു? അനുസരണക്കേടിലായി. ഓർക്കുന്നുണ്ടല്ലോ നേരത്തെ ഭാഗത്ത് പറഞ്ഞതാ സ്തോത്രം. രണ്ടു കൂട്ടരോട് ഒരേ കരുണ ലഭിക്കേണ്ടതിന് സ്തോത്രം. ജാതികളും അനുസരണക്കേടിലായി, ഇസ്രായേലും പിന്നെ അനുസരണക്കേടിലായി സ്തോത്രം. അപ്പോൾ ഇസ്രായേലും പ്രശംസിക്കാനൊന്നുമില്ല. ദൈവം കൊടുത്ത വാഗ്ദത്തം അവർക്കുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ വാഗ്ദത്തം കിട്ടിയത് അവരുടെ ഏതെങ്കിലും നന്മ നിമിത്തം അല്ല, അതും കരുണയാൽ തന്നെയാണ് സ്തോത്രം. ഇസ്രായേലിനും പ്രശംസിക്കുവാനില്ല, കൃപയാലാണ് വാഗ്ദത്തം ലഭിച്ചത്. യാതൊരു യോഗ്യതയ്ക്കുമുള്ള പ്രതിഫലമായിട്ടല്ല ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രാപിക്കുന്നത്, യഹൂദനായാലും ജാതിയായാലും സ്തോത്രം. പക്ഷേ ജാതികളായ നമുക്ക് ആ വാഗ്ദത്തത്തിൽ പോലും പങ്കില്ല എന്നുള്ളതിനാൽ സ്തോത്രം, നമ്മളോട് കാണിച്ചത് ഒന്നുകൂടി വലിയ കരുണയാണെന്നുള്ളത് ഓർത്ത് നമ്മൾ ഒന്നുകൂടി ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. ഒൻപതാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടല്ലോ സ്തോത്രം. അവർ ഇസ്രായേലിലും പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാണ്. നമുക്ക് അതൊന്നും ഇല്ലായിരുന്നു സ്തോത്രം. എന്നാൽ ദൈവം നമ്മളോട് കരുണ കാണിച്ചു, മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ജാതികൾ എന്ത് ചെയ്യണം? അവരെ കരുണ നിമിത്തം കൂടുതൽ ദൈവത്തെ മൗസീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ ജാതിയുടെ നിന്നെ വാഴ്ത്തിന്റെ താമസത്തിന് സ്തുതി പാടും. 18 സങ്കീർത്തനം 49 വാക്യവും അതേ ആ വാക്യം വേറൊരു ഭാഗത്തും നമുക്ക് പരിഗണിച്ച് കാണാൻ കഴിയും. ശമൂവേലിന്റെ 2 22 അധ്യായം 50 വാക്യം. ഇത് രണ്ടും ഒരേ വാക്യമാണ്. അതാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. പൗലോസ് ശ്ലീഹ തന്റെ ഉദ്ധരണികൾ, പഴയനിമിത്തുള്ള ഉദ്ധരണികളെല്ലാം തത്വചിന്ത ഭാഷാന്തരത്തിൽ നിന്ന് എടുക്കണം. 70 റബിമാർ കൂടി അലക്സാന്ദ്രിയയിൽ വെച്ച് പഴയ നിയമ തിരുവെഴുത്തുകൾ അറാമായ്ക്കിലും ചെറിയ ഭാഗം അറാമായ്ക്കിലുണ്ട്, ബാക്കി ഭാഗം എബ്രായ ഭാഷയിൽ വരുന്ന പഴയ നിയമ തിരുവെഴുത്തുകളെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അങ്ങനെ 70 റബിമാർ കൂടി ചേർന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടാണ് സത്വചിന്ത എന്ന് അതിന് പറഞ്ഞിരിക്കുന്നത്. ആ സത്വചിന്ത ഭാഷാന്തരത്തിൽ നിന്നാണ് പൗലോസ് ലിഹ ഉദ്ധരിക്കുന്നത്. കാര്യം ബുദ്ധിമുട്ട് വരുമ്പോൾ ഗ്രീക്കിലല്ലേ എഴുതിയത്, ഗ്രീക്കിൽ എഴുതിയത് കൊണ്ട് ഗ്രീക്ക് തർജ്ജമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പഴയനിയമത്തിൽ കാണുന്ന ആ വേർഷനിൽ നിന്ന് ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിക്കിടക്കുന്നവർ നമുക്ക് തോന്നും. ആശയം കൃത്യവും ആയിരിക്കും. സ്തോത്രം, മനസ്സിലായത് വിശ്വസിക്കട്ടെ. നിന്റെ നാമത്തിന്, ജാതികൾ നിന്റെ നാമത്തിന്, അതുകൊണ്ട് ഞാൻ ജാതിയുടെ നിന്റെ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവന്റെ ജനത്തെ ഒന്നിച്ച് ആനന്ദിപ്പീൻ, അത് ആവർത്തന പുസ്തകം 32:43 വാക്യമാണ്. ആവർത്തനം 32:43 എന്ന് പറയുന്നു, സകല ജാതിയുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ, അത് 117:1 വാക്യമാണ് എന്നും പറയുന്നു. അടുത്തത് ഇശായിയുടെ പേരും ജാതികളെ പരിപ്പാൻ എതിർക്കുന്നവരുമായ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്ന് യെശയ്യാവ് പറയുന്നു. അത് യെശയ്യാവിന്റെ പുസ്തകം 11:10 വാക്യമാണ്. ഈ 4 പഴയ നിയമ ഉദ്ധരണികളാൽ പൗലോസ് ലിഹ ഈ കാര്യം സ്ഥാപിക്കുക, യഹൂദനും ജാതിക്കും ഒരുപോലെ കർത്താവിൽ അവകാശമുണ്ടെന്നുള്ളത് സ്ഥാപിക്കുക. ഈ 4 ഉദ്ധരണികളെ കുറിച്ച് ഒരു ചെറിയ വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, ഒരെണ്ണം ന്യായ പ്രമാണത്തിൽ നിന്നാണ്. നമുക്കറിയാമല്ലോ ആവർത്തന പുസ്തകം 32:43, ആവർത്തന പുസ്തകം മോശൈക ന്യായ പ്രമാണത്തിന്റെ ഭാഗമായിരുന്നു. അതായത് പഴയ നിയമ തിരുവെഴുത്തുകളെ മൊത്തത്തിൽ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചെടുത്തു. 3 ഭാഗങ്ങളായി. ഒന്നാമത്തത് തോറ എന്നും, രണ്ടാമത്തത് നെവീം എന്നും, മൂന്നാമത്തത് കെത്തുവീം എന്നും പറയും. ലൂക്കോസിന സുവിശേഷം 24-ാം അധ്യായം, അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയും, 44:44, പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്യം, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഒക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ നോക്കണേ, കർത്താവ് തന്നെ ആ പഴയ നിയമ തിരുവെഴുത്തുകളെ മൊത്തത്തിൽ 3 പിരിവായിട്ട് പിരിച്ചിരിക്കുന്നു ഇവിടെ കാണാൻ കഴിയും. ഏതൊക്കെയാണ്? മോശയുടെ ന്യായപ്രമാണം, അതിന് പറയുന്ന പേരാണ് തോറ. ഇവിടെ കണ്ടോ പൗലോസ് ലിഹ ആ തോറായിൽ നിന്ന് ആവർത്തനം 32-ന്റെ ആവർത്തന പുസ്തകം 32:43 വാക്യം ഉദ്ധരിച്ചു. തോറായിൽ നിന്ന് ഒരു ഉദ്ധരണി, രണ്ട് പ്രവാചക പുസ്തകങ്ങൾ, അതിന് പറയുന്ന മറ്റേ നെവീം എന്ന മൊത്തത്തിൽ നബികൾ, നബിമാരെ നെവീം, നെവീമിൽ നിന്ന് യെശയ്യാവ് പറഞ്ഞതിൽ നിന്ന്, കണ്ടോ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന്, യെശയ്യാവിന്റെ 11:10 നിന്ന് ഉദ്ധരിച്ചു. അപ്പോൾ തോറായിൽ നിന്നൊരു ഉദ്ധരണി, നെവീമിൽ നിന്ന് അടുത്ത ഉദ്ധരണി, മൂന്നാമത്തെ ഉദ്ധരണി കെത്തുവീം. കെത്തുവീം എന്ന് പറഞ്ഞ റൈറ്റിൽ, അല്ലെങ്കിൽ ഇവിടെ ലൂക്കോസ് സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക, സങ്കീർത്തനങ്ങളിൽ നിന്ന് മൂന്നാമത്തെ ഉദ്ധരണി. 3, 4 രണ്ട് ഉദ്ധരണികൾ സങ്കീർത്തനങ്ങളിൽ നിന്നുണ്ട്. നമ്മൾ കണ്ടല്ലോ 18:49, അതുപോലെ തന്നെ 117:1, രണ്ട് ഉദ്ധരണികൾ കെത്തുവീമിൽ നിന്നും. അപ്പോൾ തോറായിൽ നിന്നൊന്ന്, നെവീമിൽ നിന്നൊന്ന്, കെത്തുവീമിൽ നിന്ന് 2, ഇങ്ങനെ 4 ഉദ്ധരണികൾ എടുത്തിരിക്കുക. ഇത് ഈ ഈ 4 ഉദ്ധരണികൾ ഇങ്ങനെ തെരഞ്ഞെടുത്തിരിക്കുന്നതും ശ്രദ്ധേയമാണ്. സ്തോത്രം, ഏതൊരു പ്രബോധനം പറഞ്ഞാലും അതിന് തിരുവചനത്തിന്റെ ബാക്കിംഗ് ഉണ്ടായിരിക്കണം, അതിന്റെ പിന്തുണ ഉണ്ടായിരിക്കണം. ഏതൊരു പ്രബോധനത്തിനും തിരുവചനത്തിന്റെ ബാക്കിംഗ്, തിരുവചനത്തിന് പിന്തുണ ഉണ്ടായിരിക്കണം. വചന ഉദ്ധരിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം, വചന ഉദ്ധരിച്ച് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ വാക്യം അതുപോലെ എന്ത് ചെയ്യുന്നു ചോദിക്കരുത്. ഇതാ കണ്ടില്ലേ, ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനമായിട്ടാണ് പ്രബോധനം പറയുന്നത്. സ്തോത്രം, വ്യാഖ്യാനമായിട്ടാണ് പ്രബോധനം പറയുന്നത്. അതുകൊണ്ട് വാക്യം എന്ത് എന്ന് മാത്രമല്ല ചോദിക്കേണ്ടത്, ആ ആശയം അവിടെ ഉണ്ടോ, ആ സന്ദേശം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതാണ് തിരുവചനത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 തിരിവുകൾ, പിരിവുകൾ പഴയ നിയമ തിരുവെഴുത്തുകൾക്കുള്ളതുപോലെ പുതിയ നിയമ തിരുവെഴുത്തുകൾക്കും 3 പിരിവുകൾ ഉണ്ട് എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. 1, മോശൈക ന്യായപ്രമാണത്തിൽ മോശ പറഞ്ഞ വാക്കുകൾ പോലെ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ, അതാണ് യേശു പറഞ്ഞ വാക്കുകളായ സങ്കീർത്തന, സോറി, സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പിന്തുണ ഉണ്ടായിരിക്കണം. സ്തോത്രം, അപ്പോൾ യേശുവിന്റെ വാക്കുകൾ, അതിന്റെ പിൻബലം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നേരെ കേട്ട പ്രവാചകന്മാർ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. നമ്മൾ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കൂടെ ആയിരുന്നു. അവർ പറഞ്ഞ വാക്കുകൾ. അപ്പൊ നബീൻ എന്നുള്ളത് പിന്നെ ഒരു 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 തത്തുല്യമായ പുസ്തകമായി ഏത് വരുന്നുണ്ട്? പ്രവൃത്തികളുടെ പുസ്തകം വരുന്നുണ്ട്. സ്തോത്രം. റൈറ്റിംഗ്, എഴുത്തുകൾ, രേഖകൾ എന്നുള്ളതുപോലെ ലേഖനങ്ങൾ വരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിന്റെ ഈ മൂന്ന് പിരിവുകൾ പുതിയ നിയമത്തിന്റെയും മൂന്ന് പിരിവുകൾ പോലെ നമുക്ക് കാണാനായി കഴിയും. അപ്പൊ നമ്മളൊരു ഉപദേശം എടുക്കണമെങ്കിൽ, സ്ഥാപിക്കണമെങ്കിൽ, ഒന്നാമത് യേശു ക്രിസ്തു പഠിപ്പിച്ചതായി സുവിശേഷങ്ങൾ രേഖ ഉണ്ടായിരിക്കണം. രണ്ട്, അപ്പോസ്തലന്മാർ അത് പ്രസംഗിച്ച് പ്രഖ്യാപിച്ചതായി പ്രവർത്തന പുസ്തകം രേഖ ഉണ്ടായിരിക്കണം. മൂന്ന്, അപ്പോസ്തലന്മാർ തന്നെ അത് വ്യാഖ്യാനിച്ച് വിശദീകരിച്ചതായി ലേഖനങ്ങളിൽ രേഖയുണ്ടായിരിക്കണം. ഈ മൂന്ന് തിരുവചന ഭാഗങ്ങളിലും അടിസ്ഥാനമുള്ളത് മാത്രമേ ഒരു പ്രമാണമായിരിക്കുള്ളൂ, ഒരു ഉപദേശമായിരിക്കുള്ളൂ, ഒരു പ്രബോധനമായിരിക്കുള്ളൂ. നമ്മൾ ഏതൊരു പ്രബോധനം പറഞ്ഞാലും സ്തോത്രം, ഈ മൂന്ന് തിരുവചന ഭാഗങ്ങളുടെ പിന്തുണ അതിന് ഉണ്ടായിരിക്കണം. മനസ്സിലായി നിമി ശ്രദ്ധിക്കട്ടെ. പൗലോസ് അത്ര കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു. യഹൂദന്മാരുടെ ഇടയിൽ മൂന്ന് വീവിൽ നിന്നും അവരെടുത്ത് ഉദ്ധരിക്കുമായിരുന്നു അവരുടെ സന്നിധി സംഘത്തിലൊക്കെ. സോറി, പറഞ്ഞു തെറ്റുപോയി. അവരുടെ സുനഗോഗിലൊക്കെ ഈ ഈ ഭാഗങ്ങൾ എടുത്ത് കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പൗലോസ് തന്റെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്നും ഇങ്ങനെ മൂന്ന് പിരിവുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരുന്നു. സ്തോത്രം. അതായിരുന്നു അവിടെ അവരുടെ റബിമാർ പഠിപ്പിച്ചിരുന്ന രീതി എന്നുള്ളത് തോറ മിഷ്നായിലും അതുപോലെയുള്ള അവരുടെ പാരമ്പര്യം എഴുതിയിരിക്കുന്ന രേഖകളിലും നമുക്ക് കാണാൻ കഴിയും. ഇത് വേദപുസ്തകത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്, വ്യക്തമായി വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. ഒടുവിലത്തെ ഭാഗം നമ്മുടെ യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്നൂറ് ശ്രദ്ധേയം കണ്ടോ. ഈശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവരുണ്ടാകും. എടുത്തെങ്കിലും ഇത് വായിച്ചേക്കാം. അത് യെശയ്യാവിന്റെ പുസ്തകം 11 അധ്യായം 10 വാക്യമാണ്. ചെറിയ വാക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ട് തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് ഞാൻ വായിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ഈശായിയുടെ വേരാ, പക്ഷേ അവൻ ജാതികളെ ഭരിക്കാനുള്ളവനാ. ജാതികൾക്ക് അവനിൽ പ്രത്യാശയുണ്ട്. ഈശായിയുടെ വേരാണെങ്കിലും അവന് ജാതികൾക്ക് പ്രത്യാശ കൊടുക്കുന്നുണ്ട്. വായിച്ചാണ് വായിച്ചാൽ കണ്ടോ. സ്തോത്രം. അന്നാളിൽ ഈശായിയുടെ വേരായ, സ്തോത്രം, ഹല്ലേലൂയ, മശിഹായെ ജാതികൾ അന്വേഷിച്ചു വരും. ആ ഭാഗത്തുണ്ട് അവന്റെ കൊടിക്കീഴിൽ അവർ വരുമെന്ന്. സ്തോത്രം. അവന്റെ ഭരണത്തിന്റെ കീഴിൽ അവനിൽ വന്ന് ആശ്രയിക്കും, അവന്റെ അധികാരത്തിന്റെ കീഴിൽ വന്ന് ശരണപ്പെടും. ആ എത്ര ഭാഗ്യകരമായ പദവി. യെശയ്യാവ് ഇത് പറഞ്ഞേക്ക. പൗലോസ് പറഞ്ഞു, കണ്ടില്ലേ, യെശയ്യാവ് തോറായി പറഞ്ഞു, മോശയെ പറഞ്ഞതാ. സ്തോത്രം. പിന്നെ നബിയും പ്രവാചക പുസ്തകങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ, അതുപോലെ കെത്തുവിന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നതാണ്, കണ്ടിന്യൂ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൂടി നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. വിശ്വാസം എന്നാൽ എന്താണെന്ന്, സമാധാനം എന്നാൽ എന്താണെന്ന് ഒക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ ഞാൻ അധികം നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കട്ടെ. എന്നാൽ പ്രത്യാശ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവര്, കർത്താവിൽ നമുക്കൊരു ശരണമുണ്ട്, കർത്താവിൽ നമുക്കൊരു ആശ്രയമുണ്ട്. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. എവ്രി ടീച്ചിങ് ഷുഡ് ഹാവ് ബിബ്ലിക്കൽ ബേസിസ്. ക്രിസ്തുവിൽ യഹൂദനും ജാതിയും ഒന്നായി ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്ന് ഇസ്രായേലിന്റെ ശേഷിപ്പും കൂടി ഒരുമിച്ച് നല്ല ഒലിവുമരമായതിൽ, അതായത് നമ്മൾ ഒരു പറഞ്ഞ മറ്റേ ആ സാദൃശ്യം കൂടി ചേർത്ത് പറയുക, നല്ല ഒലിവുമരമായതിൽ സ്വാഭാവിക കൊമ്പുകളും കാട്ടൊലിവിന്റെ ശിഖരങ്ങളും ഒന്നിച്ച് കൂട്ടി ഒട്ടിച്ച് ചേർക്കപ്പെട്ട് പൂർണ്ണത പ്രാപിക്കുമ്പോൾ പ്രത്യാശയുടെ നിവൃത്തിയാകും. സ്തോത്രം. അതാണ് പറയുന്നത്, നിവർത്തിക്കപ്പെടും. പ്രത്യാശയുടെ സമൃദ്ധിയും വിശ്വസിക്കുന്നതിലെ സന്തോഷവും സകല സന്തോഷവും സമാധാനവും നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ഒരുങ്ങി കാത്തു നിൽക്കുന്ന അവസ്ഥ പൗലോസ് അവിടെ ചിത്രീകരിച്ചിരിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് മധുര പിടുത്തം അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഓർക്കണേ. ഈ മാനസികമായിട്ട് അങ്ങനെ 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 എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നതല്ല വിശ്വാസം. വിശ്വാസം ആശ്രയത്തിൽ, അത് ആശ്വാസമുള്ളതാക്കുന്ന, സ്നേഹത്താൽ വ്യാപരിക്കുന്നതാ. എന്റെ പൊന്നു സഹോദരങ്ങളിൽ, നമ്മുടെ ഇടയിൽ ഇപ്പൊ വിശ്വാസം കൊടുത്തിരിക്കും മുഴുവൻ എത്ര സങ്കടകരമാണ്. ദയവ് ചെയ്ത് നമ്മുടെ സഹോദരങ്ങളോട് വിശ്വാസം എന്ന് പറയുന്നത് മസിൽ പിടിക്കുന്ന അല്ലെന്ന് പറഞ്ഞു കൊടുക്കണേ, പ്ലീസ്. സ്തോത്രം. വിശ്വാസത്താൽ എന്തോ ഉണ്ടെന്നാ കണ്ടി, ആശ്വാസം, സന്തോഷം, സമാധാനം. കാര്യം എന്താ, നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. വലിയൊരു പ്രത്യാശ, കർത്താവ് ഒരു നമ്മുടെ കൂടെ ചേർക്കപ്പെടും. ചേർക്കപ്പെടുമ്പോൾ വാഗ്ദത്ത സന്തതിയായ ഇസ്രായേൽ നല്ല ഒരു ഉമരത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ, ഓ കാട്ടൊടുവിലെ ശിഖരങ്ങളായിരുന്നു ഞങ്ങളെയും വെട്ടിയെടുത്ത് ആ നല്ല ഒരു ഉമരത്തോട് ഒട്ടിച്ചു ചേർത്ത് അതിന്റെ ഫലപ്രദമായ വേരിന്റെ ജീവരസത്തിന് പങ്കാളിയാക്കിയല്ലോ. ഓർത്തു നോക്കി, നമ്മുടെ പദവി എത്ര വലുതാ, നമ്മുടെ പദവി എത്ര വലുതാ. സ്തോത്രം. ഹല്ലേലൂയ. ആട്ടെ, ആ അതിന്റെ ആശ്വാസവും സമാധാനവും ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. ആട്ടെ, എത്തിക്കൽ എക്സോട്ടേഷൻസ് ആർ ബട്രസ്ഡ് ബൈ തിയോളജിക്കൽ ആർഗ്യുമെന്റ്. വേദശാസ്ത്രപരമായ വാദങ്ങൾ നിരത്തിയാണ് പൗലോസ്ലിയ തന്റെ എത്തിക്കൽ ധർമ്മശാസ്ത്രപരമായ പ്രബോധനങ്ങളെ സ്തോത്രം ഉറപ്പിക്കുന്നത്. മാത്രമല്ല, ഫെയ്ത്ത് ആൻഡ് ലവ് ആർ ദ ടു പ്രിൻസിപ്പിൾസ് വിച്ച് ഷുഡ് ഗൈഡ് ആൻഡ് ഡിസൈഡ് അവർ ഡിസിഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ മാറ്റേഴ്സ് സച്ച് എസ് ഡയറ്റ്, ഡേ, ഡ്രസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഇതിലെല്ലാം സ്തോത്രം. ഈ രണ്ടും, ഒന്ന് വിശ്വാസ പ്രമാണവും, രണ്ട് സ്നേഹത്തിന്റെ ബന്ധവും. സ്തോത്രം. വിശ്വാസം നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ സ്നേഹം ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം വെക്കും. നമ്മൾ കണ്ടതാ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ആട്ടെ, ഞാൻ മുൻപോട്ട് പൊക്കോട്ടെ. സ്തോത്രം. സ്തോത്രം. ഫെയ്ത്ത് ഗീവ്സ് ലിബേർട്ടി ബട്ട് ലവ് ലിമിറ്റ്സ് ഇറ്റ് എക്സസൈസ്. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് അപ്പൊ നോക്കി, ആ ഭാഗം ഒരു ഒരു കൺക്ലൂഷനിൽ വന്നു. ഏതാ ആ ഭാഗം? വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രായോഗിക ജീവിതത്തിനുള്ള പ്രബോധനങ്ങൾ നൽകുന്ന ആ ഭാഗം ഏതാണ്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്തു. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ തുടങ്ങിയതാ അത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വന്ന് 14-ാം അധ്യായത്തിലെ അടുത്തൊരു സെക്ഷനിലേക്ക് വന്ന് 15-ാം അധ്യായത്തിന്റെ ഈ 13-ാമത്തെ വാക്യം വരുമ്പോൾ ഒരു ഉപസംഹാരം പറഞ്ഞ്, അല്ലെങ്കിൽ ഒരാശീർവാദം പറഞ്ഞ് ആ ഭാഗം ഉപസംഹരിച്ച് അടുത്ത ഭാഗത്ത് കയറുകയാണ്. സഹോദരന്മാരെ, അടുത്തത് വേറൊരു സെക്ഷനാണ്, ഒരു കൺക്ലൂഷൻ സെക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. നിങ്ങൾ തന്നെ ദയാപൂർണരും സകലജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. പറയുന്ന വാക്കുണ്ടോ, സഹോദരന്മാരെ എന്ന് വിളിച്ച് ആ സ്നേഹത്തിന്റെ ആ വിളിയ. നിങ്ങൾ തന്നെ ദയാപൂർണരും, മാത്രമല്ല സകലജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. സഹോദരന്മാരെ എന്ന് സസ്നേഹം വിളിച്ചുകൊണ്ടാണ് ഈ സെക്ഷൻ തുടങ്ങുന്നത് തന്നെ. നോക്കണേ, ഓർത്തു നോക്കണം, 12-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടാണ്, സഹോദരന്മാരെ ഇത് വിളിച്ചുകൊണ്ടാണ്. സ്തോത്രം. ഒരു പുതിയ ആ സ്നേഹത്തിന്റെ വിളിയാണ്. സ്തോത്രം. മാത്രമല്ല, ഈ ഭാഗത്ത് ഞാൻ നിങ്ങൾ, ഞാൻ നിങ്ങൾ എന്നുള്ള ആ വാക്കുകൾ ആവർത്തിച്ച് കാണാൻ കഴിയും. ആ വ്യക്തിപരമായ ബന്ധം ഈ ഭാഗത്ത് പിന്നെയും ഒന്നുകൂടി ഉറപ്പിക്കപ്പെടുകയാണ്. സ്തോത്രം. തന്റെ ശുശ്രൂഷ, മാത്രമല്ല ഈ ഭാഗത്ത് പൗലോസ് ശ്ലീഹാ തന്റെ ശുശ്രൂഷയാൽ കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ കഴിഞ്ഞതും ഇന്ന് താൻ ഏർപ്പെട്ടിരിക്കുന്നതും ഭാവിയിൽ ശുശ്രൂഷ സംബന്ധമായി തനിക്കുള്ള പദ്ധതികളെയുമാണ് ഈ ഭാഗത്ത് ചിത്രീകരിക്കുന്നത്. സ്തോത്രം. നമുക്ക് കുറച്ചും കൂടെ വേഗം പോകാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞത് താൻ എന്ത് ചെയ്തു, ഇപ്പൊ താൻ എന്ത് ചെയ്യാൻ തുടങ്ങിയാണ്, ഭാവിയിൽ തന്റെ പ്ലാൻ എന്താണ്. സ്തോത്രം. മാത്രമല്ല, അതിന്റെ ആദ്യ ഭാഗം പറയുമ്പോൾ ഇങ്ങനെ പ്രബോധനമൊക്കെ പറയുമ്പോൾ ഇതുവരെയും പോയിട്ടില്ലാത്ത സഥയാ റോമാസഭ. ആ സഥയോട് ഇങ്ങനെ കാര്യമായിട്ടൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കും അവിടെ ആരെങ്കിലും ഒരുത്തൻ ചിന്തിച്ചു, ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാത്തതിനെ പോലാണോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കണോ? ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെക്കുറിച്ച് എന്റെ ചിന്താഗതിയിൽ, നിങ്ങളെ കുറിച്ചുള്ള എന്റെ നിങ്ങളെ കുറിച്ചുള്ള റേറ്റിംഗിൽ കുറവായതുകൊണ്ടല്ല. മനസ്സിലായില്ലേ? ഐ ഡോണ്ട് റൈറ്റ് ദിസ് ഇൻ എ കോംപ്രിഹെൻസീവ് വേ, നോട്ട് ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് യു ലാക്ക് നോളജ് ഇൻ സച്ച് ബേസിക് മാറ്റേഴ്സ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ലാക്ക് നോളജ് ഇൻ സച്ച് ബേസിക് മാറ്റേഴ്സ് ബട്ട് ബിക്കോസ് ഓഫ് സർട്ടൻ അദർ റീസൺസ്. ആ റീസൺസ് എന്താണെന്ന് പറയുന്നത് കേക്കണേ. സ്തോത്രം. ഒന്നാമത് പറഞ്ഞത്, നിങ്ങൾ തന്നെ ദയാപൂർണരാണ്. ദയാപൂർണം നോക്കണേ. സ്തോത്രം. ഈ ദയാപൂർണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രബോധനവാക്യങ്ങളൊന്നും വേണ്ട, ധർമ്മശാസ്ത്രപരമായിട്ട് വലിയ കാര്യമൊന്നും പറയണ്ട, ബലഹീനനെ ഞങ്ങള് താങ്ങുന്നവരാ, ഞങ്ങൾ ദയുള്ളവരാ. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ആ ദയൊക്കെ ഉള്ളവരാണ് എന്നുള്ള ആശയം. സ്തോത്രം. ആരെങ്കിലും പറഞ്ഞാൽ അതിനുള്ള ഒരു മറുപടി പോലെയാ, നിങ്ങൾ ദയാപൂർണരാന്നുള്ളത് അറിയാം. ബലഹീനര് അവരുടെ ബലഹീനതയെ ബലവാന്മാർ ചുമക്കണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ സ്വഭാവം ഇല്ല എന്ന് വിചാരിച്ചിട്ടല്ല, നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അതാണ് ഈ ദയാപൂർണർ എന്നുള്ളതിന് ഗ്രീക്കിലുള്ള പദം അഗത്തോ സൈനേ എന്നാണ്. അഗത്തോ സൈനേ വളരെ ആർദ്രതയോടുള്ള ഇടപെടലം നടപ്പാക്കിയത്. മലയാളത്തില് നല്ല ദയാപൂർണ്ണ ദയയുള്ളവരെന്ന് പറഞ്ഞാൽ മുഴുവൻ ആശയം കിട്ടിയാൽ അകത്തോട്ടെ ദയാപൂർണ്ണ വളരെ അനുകമ്പയുള്ളവർ സ്തോത്രം. അങ്ങനെ അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. മാത്രമല്ല ജ്ഞാനം നിറഞ്ഞവരെ അതും എനിക്കറിയാം. അറിവില്ലാത്തവരല്ല, കരുണയില്ലാത്തവരുമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപദേശവും വേണ്ട, പ്രബോധനവും വേണ്ട. തന്നെയല്ല, അന്യോന്യം പ്രബോധിപ്പിക്കാൻ നിങ്ങൾ പ്രാപ്തിയുമുണ്ട്. നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരുടെ നിലയിലേക്ക് വരത്തക്ക കഴിവുള്ളവരും അതും എനിക്കറിയാം. പിന്നെ എന്തിനാ സ്തോത്രം, എന്തിനാ എഴുതുന്നത്? രണ്ട് കാര്യം, രണ്ട് കാരണങ്ങളാലാണ് എഴുതുന്നത്. സുവിശേഷഘോഷം പുരോഗതിനെ അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷനായിരിക്കണമെന്ന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങളോട് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ താൻ ചെയ്ത ശുശ്രൂഷ, വിച്ച് ഇസ് നോട്ട് എ മീൻസ് സീ ടീച്ചിങ് ഓൺ ദ ഫസ്റ്റ് ഹാൻഡ് ബട്ട് ഇറ്റ് ഈസ് എ റിമൈൻഡിങ് പോൾ സേസ് ദാറ്റ് ഹീ ഈസ് ടീച്ചിങ് എ റിമൈൻഡിങ് മിനിസ്ട്രി. അപ്പോസ്തലന്മാർ ഈ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞ ശുശ്രൂഷയ്ക്ക് അവർ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അതായത് പത്രോസ്ലീഹ തന്നെ ഈ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതിനെ പിന്നെയും ആവർത്തിച്ച് പറഞ്ഞത് പത്രോസ്ലീഹ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ, മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിലൊക്കെയും എന്റെ കൂടാരം പൊളിഞ്ഞു പോകുന്ന മുമ്പേ നിങ്ങളെ ഈ കൂടാതിരിക്കുന്നവർ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക ആവശ്യം. നമ്മൾ ഓർപ്പിച്ച് ഉണർത്തുന്നത് അപ്പോസ്തോലിയ ശുശ്രൂഷയിൽ പ്രധാനമാണെന്ന ആ ബോധ്യത്തോടുകൂടെയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ അറിയാൻ മേലാത്തരായതല്ല, പിന്നെ എന്താ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജാതികളുടെ അപ്പസ്തോൽ എന്ന നിലയിൽ സ്തോത്രം തനിക്ക് ജാതികളുടെ സഭയായ അല്ലെങ്കിൽ നല്ലൊരു ഭാഗവും ജാതികളായിരിക്കുന്ന സഭയായ റോമായിലെ സഭയെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വ ബോധം തനിക്ക് ഉണ്ട്. അതാണ് രണ്ടാമത്തെ കാരണം സ്തോത്രം. ഒന്ന്, ഓർമ്മപ്പെടുത്തുക. രണ്ട്, ജാതികളുടെ അപ്പസ്തോൽ എന്ന നിലയിൽ അവരെക്കുറിച്ചുള്ള തന്റെ ഉത്തരവാദിത്വ ബോധം. നമുക്കറിയാമല്ലോ ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ ജാതികളോട് സുവിശേഷം അറിയിക്കാൻ നിയമിക്കപ്പെട്ടവനാണെന്ന് തനിക്ക് ബോധമുണ്ടെന്നുള്ളത് അവൻ പറയുന്നുണ്ട്. പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും ഇതേ ആശയം, ഏതാ ജാതികളുടെ അപ്പോസ്തലനാണെന്നുള്ള ആശയം അദ്ദേഹം ആവർത്തിച്ചതാണ്. അപ്പോൾ ഇവിടെയും പറയുന്നു, ജാതികൾ നിങ്ങൾ ജാതികളിൽ നിന്ന് വന്നവരാണ്, സഭയിൽ അധികം പേരുള്ള ഉണ്ടെന്നുള്ളതുകൊണ്ട് ജാതികളുടെ അപ്പോസ്തലനാണ് അവിടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അതെ, അത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവിടെ ഒരു ഇച്ചിരി വിശദീകരണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, വായിക്കാം. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ നോക്കണേ, ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതിൽ ക്രിസ്തു യേശുവിനെ ശുശ്രൂഷകനായിരിക്കേണ്ടവർ. ഈ ഭാഗത്ത് വളരെ ഔപചാരികമായ പല വാക്കുകൾ പൗലോസായി ഉപയോഗിച്ചിരിക്കുക. ഏതൊക്കെ കണ്ടില്ലേ? വഴിപാട് വിശുദ്ധീകരിക്കുക, പ്രസാദകരമാകുക, പുരോഹിതനാകുക, അനുഷ്ഠിക്കുക, ശുശ്രൂഷിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അഞ്ച് പദങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഒന്ന് വഴിപാട്. സ്തോത്രം. പ്രിയപ്പെട്ടവര്, പ്രോസ്ഫോറ എന്നാണ് ഗ്രീക്ക്. വഴിപാട് എന്ന് പറയുന്നത് യാഗം, യാഗം എന്ന് തന്നെയാണ്. പ്രോസ്ഫോറ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് അന്നത്തെ നമ്മളതിനെ കുറിച്ച് ഹാഗിയോ, വേർതിരിച്ച് സമർപ്പിക്കപ്പെടുക. അടുത്തത് ദൈവത്തിനത് പ്രസാദകരമാകണം. പന്ത്രണ്ടാമത്തെ ഒന്നാം വാക്യത്തിലെ പറഞ്ഞാണ്, സോറി, സഹോദരന്മാരെ ജീവിത മനസ്സിലാക്കുന്നുണ്ട്, ബുദ്ധിയുള്ള ആരാധനകളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. അടുത്തെന്താ? ദൈവത്തിന് പ്രസാദം, ദൈവത്തിന് പ്രസാദമുള്ളവരായിരിക്കും. സ്തോത്രം. അടുത്തത് പ്രസാദകരമാകുക എന്ന് പറയുന്നത് യൂഫ്രോസ് ഡെക്യോസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ പരിചയത്തിലൊരു ആടിനെയോ എല്ലാം കൊണ്ടുവന്നാൽ ആദ്യം അതിനെ മൂക്കിന്റെ അറ്റം മുതൽ വാലിന്റെ അറ്റം വരെ പരിശോധിക്കും, കൊമ്പിന്റെ അറ്റം മുതൽ കുളമ്പിന്റെ അറ്റം വരെ പരിശോധിക്കും. എന്തിനാ? ഊനമില്ലെന്ന് ഉറപ്പു വരുത്തേണ്ടത്, അത് പ്രസാദകരമാകും എന്ന ഉറപ്പ് വരുത്തണം. ഇതുപോലെ നോക്കണേ, പ്രസാദകരമാകാൻ അതിനുള്ള ഒരു പ്രത്യേകമായ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിരിക്കുകയാണെന്ന്. അടുത്ത പുരോഹിതൻ, ഹിയറിയൂസ്, ഹിയറിയൂസ് എന്നാണ്, ഹിയറിയൂസ് എന്നാണ് ഗ്രീക്കിലെ ഇവിടുത്തെ പദം. അതായത് പുരോഹിതൻ എന്ന് തന്നെയാണ്, ലേവ്യ പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പദമാണ്. ഇതെല്ലാം ലേവ്യ പൗരോഹിത്യ ശുശ്രൂഷയുമായി, ടെമ്പിൾ വേർഷിപ്പുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ അനുഷ്ഠാനം എന്ന് പറയുന്നത് അനുഷ്ഠിച്ചുകൊണ്ടത് അതും യെരുശലേം ദൈവാലയത്തിലെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഹിയറോർജിയോ, ഹിയറോർജിയോ എന്നാണ് വാക്ക്, ഗ്രീക്കിലെ വാക്ക്. അതും പുരോഹിതൻ ചെയ്യുന്നതാണ് അനുഷ്ഠാനം. ഈ വാക്കുകളെല്ലാം യെരുശലേം ദൈവാലയത്തിലെ പൗരോഹിത്യ ശുശ്രൂഷയെ ബന്ധപ്പെട്ട പടിനിമത്തിൽ മഹാപുരോഹിതൻ യാഗരക്കുലവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നിയെന്ന് രക്തം അവിടെ അർപ്പിക്കുന്ന ആ ശുശ്രൂഷ എത്ര ഗൗരവമാണോ, ഏതാണ്ട് അതുപോലെ ഗൗരവമായതും അതിനേക്കാൾ ഗൗരവമായതുമായ ഒരു ശുശ്രൂഷയാണ് പൗലോസ് ചെയ്യുന്നതെന്നുള്ള ബോധമായി വാക്കുകളിലൂടെ ധ്വനിക്കുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ഒരു സുവിശേഷകന്റെ ശുശ്രൂഷ, സുവിശേഷ കോഷണം എന്നൊക്കെ പറയുന്നത് അത് വളരെ ലാഘവത്തോടെ എടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സുവിശേഷ പ്രസംഗം പോലും ഒരു കഥാപ്രസംഗ മോഡലിലാക്കി അതിന്റെ അമാന്യത കളയുന്ന ഒരു നിലയിൽ. ഐ ആം സംടൈംസ് ഗ്രീവ്ഡ് ടു നോട്ടീസ് ദാറ്റ് സം ഓഫ് ഔർ ക്രിസ്ത്യൻ പ്രീച്ചിങ് പ്രോഗ്രാംസ് ഇഫ് യു കൻ കോൾ സോ ആർ ടൈറ്റിൽഡ് ഫെസ്റ്റിവൽ. കേട്ടിട്ടില്ലേ, ഉത്സവങ്ങൾ എന്ന വചനോത്സവം, ഉത്സവങ്ങൾ എന്നൊക്കെയാ, എ ടൈം ഓഫ് മെറി മേക്കിംഗ് ആൻഡ് റിവൽറി. സീരിയസ് കണ്ടോ, എനിക്ക് ഇതിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും അത്രയും പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ ആ രംഗം ഓർത്ത് നോക്കണം, മഹാപുരുഷന്റെ ആ അലങ്കാര വസ്ത്രങ്ങളൊക്കെ എങ്ങോട്ട് താഴ്ത്തു വെച്ചിട്ടേ, മുഴുവൻ താഴ്ത്തി വെച്ചിട്ട് പഞ്ഞുനൂലങ്കി കൊണ്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കാൽമൂതി പറയുന്നത് കരയിലോ കാലിലോ തൊടലും ഇട്ടോണ്ടാ, വിറയ്ക്കുന്ന കൈകളിൽ യാഗരക്കുതവും പിടിച്ചോണ്ട് ആണ്ടിലൊരിക്കൽ കൃപാസനത്തിന്റെ തിരുമുമ്പിൽ എപ്പോഴും അദൃശ്യമോ അഭൗമമായ പ്രകാശം, അസാധാരണമായ സ്വർഗീയ പ്രകാശം, എണ്ണയും തിരിയും വെട്ടോ എന്നുള്ള തീ കത്തിച്ചുകൊണ്ടല്ല, കടാവിളക്ക് പോലല്ല, സ്വർഗീയമായ പ്രഭ എപ്പോഴും ശോഭിച്ചു നിൽക്കുന്ന ആ കൃപാസനത്തിന് മുമ്പിലേക്ക്, അത് തിരശീലയാ, വാതിൽ പോലും വരാ, തുറന്നേറ്റ് കയറി അടക്കിയല്ല, അവനൊന്ന് കയറാനും മാത്രം അതൊന്ന് ഒന്ന് 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 മാറിക്കൊടുക്കും, കയറി അവനെ പിന്നെ അങ്ങ് അടയും. അങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് അവിടെ ഈ യാഗരക്തം തളിച്ച് സ്തോത്രം അർപ്പിക്കുന്ന യാഗാർപ്പണം നടത്തുന്ന ആ രംഗം ഓർത്ത് നോക്കണേ, ആ യാഗാർപ്പണം നടത്തുന്ന ആ നിലയാണ്, അതിനോട് സാദൃശ്യപ്പെടുത്തത്തക്ക ഒരു ശുശ്രൂഷയാണ് ഒരു സുവിശേഷകന്റെ ശുശ്രൂഷ. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായോ, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന ബോധത്തോട് വേണം പ്രസംഗിക്കുവാൻ. സ്തോത്രം. 1 പത്രോസ് 4:11 പൗലോസ് ലീഹ തന്റെ തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ ലേവ്യ യാഗവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും സോളം സീരിയസ് ഹോളി ആശയം ഉൾക്കൊള്ളുന്ന സിലക്റ്റഡ് വേർഡ്സ്, തെരഞ്ഞെടുക്കപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടില്ലേ, വിശുദ്ധീകരിക്കുക, വഴിപാട്, പ്രസാദമാകുക, അനുഷ്ഠിക്കുക, ശുശ്രൂഷിക്കുക, പുരോഹിതരായിരിക്കുക, ഇതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. പുറത്തു നിൽക്കുന്ന ആളുകൾ ഈ കാലെ തുടർ വിട്ടുകൊണ്ട് കയറിപ്പോകുന്ന ആ പുരോഹിതന്റെ ഓരോ ചലനവും ഈ തൊടലേൽ ഇവർക്ക് അറിയാം. അവരിങ്ങനെ ശ്വാസം അടക്കിയാ നിൽക്കുന്നേ, ശ്വാസം അടക്കിരിക്കും, തിരികെ വന്ന് ഇവരെ ആശീർവദിക്കുമ്പം അവർക്ക് എന്തോ ഒരു അനുഗ്രഹം വന്നറിയാം. അതുപോലെയുള്ള നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഇത് ഓർക്കണം, ഗൗരവത്തോടെ ചെയ്യണമെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാ നമ്മൾ വിചാരിക്കുന്നത്, ഇവിടെ ഇവിടുത്തെ ഷെയ്ഖിന്റെ, ഇവിടുത്തെ ഏറ്റവും വലിയ മീൻസ് ഭരണാധികാരിയുടെ സന്നിധിയിലോട്ട് ഒന്ന് ചെല്ലാൻ ഒരു അനുവാദം കിട്ടുന്നു എന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ ഒരു പദവിയാണ് സർവശക്തന്റെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊരവകാശം കിട്ടുന്നത്, നിത്യജീവന് വേണ്ടി ചെന്ന് കയറിയേച്ച് ഇറങ്ങിപ്പോരാനല്ല, എന്നെന്നും അവനോടുകൂടെയുള്ള സ്നേഹ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് ഏത്? സുവിശേഷകൻ നിർവഹിക്കുന്നു. എന്റെ വാക്കുകൾ ബലഹീനമാ, ബാക്കിയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങൾ പൂരിപ്പിക്കട്ടെ. നമ്മൾ ഒരാളിനോട് സുവിശേഷം പറയുമ്പോൾ തമാശ പറയണ പോലെ ചെയ്യരുത്. അതിന്റെ കണ്ടോ, ചില വാക്കാരും കൂടെ അവിടെ പറയാനുണ്ട്. ജാതികൾ എന്ന വഴിപാട് പ്രസാദകരമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ അതിന്റെ ഒരു വിശുദ്ധിയുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്താ മതിയാവും? പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ മറുഭാഷ പറയിപ്പിക്കുകയും പിന്നെ രോഗം സൗഖ്യമാക്കുകയും ചെയ്യുന്നതിൽ ഒതുക്കരുത്, ഒതുക്കരുത്. പല ആളുകളും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പിശാചിനെതിരെ ഒരു ചാമ്പ്യൻ എന്ന്. അല്ല, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷ ജാതികളെ നഷ്ടപ്പെട്ട, ശപിക്കപ്പെട്ട, നരകത്തിന് വിധിക്കപ്പെട്ട ജാതികളെ, സ്തോത്രം, പരിശുദ്ധനായ യേശു ക്രിസ്തുവിന് യോജിച്ച ഒരു മണവാട്ടിയായി വിശുദ്ധീകരിക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവിന് ശുശ്രൂഷയാണ്. നിങ്ങൾ ഇടയ്ക്ക് ഈ എസ്തറിന്റെ പുസ്തകം എടുത്തു വായിച്ചു, എസ്തറിന്റെ പുസ്തകം എടുത്ത് വായിച്ചു, അഹശ്വേരോശ് രാജാവിന്റെ തിരുമുമ്പിൽ ഒന്ന് ചെല്ലാൻ ഒരു പെങ്കൊച്ച് ഒരുങ്ങുന്ന ഒരുക്കത്തിന്റെ പങ്കപ്പാടുകൾ. മാത്രമല്ല, ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, രാജാവിന് തിരുമുമ്പിൽ നിർത്തുന്നതിന് മുമ്പേ അവര് തന്നെ കുലീനന്മാർ, സൗന്ദര്യമുള്ളവർ, നിപുണന്മാർ, ജ്ഞാനികൾ, വളരെ സിലക്റ്റഡ് യങ് മെൻ, അവരെ തെരഞ്ഞെടുത്ത് രാജവിരുസന്നിധിയിൽ കൂടെ നിർത്തുന്നതിന് മുമ്പ് പിന്നെ എന്ത് ചെയ്യണം? അവരെ പഠിപ്പിച്ച് എല്ലാ നിലയിലും രാജകീയ ഭക്ഷണം കൊടുക്കാനാ പറഞ്ഞത്. ശാരീരികമായും മാനസികമായും ജ്ഞാനപരമായും എല്ലാ മണ്ഡലങ്ങളിലും രാജതിരുസനിൽ പരിചരിക്കാൻ യോഗ്യരാക്കി തീർക്കുന്ന ശുശ്രൂഷ. അത് ഒരു കാലഘട്ടം അവർ അതിൽ ഒരുങ്ങേണ്ടിയിരുന്നു. എന്നിട്ടാണ് അവർ രാജസനെ നിർത്തുവാനുള്ള സമയമായപ്പോഴെന്ന് വായിച്ചത്. പിടിച്ചൊന്നും വായിച്ചു നോക്കേ, രാജസനെ കൊണ്ടുവന്ന് നിർത്തുവാനുള്ള സമയം. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാജാതി രാജാവിന്റെ തിരുസന്നിധി മണവാട്ടി എന്ന നിലയിൽ ചെന്ന് നിൽക്കാനുള്ളവരാ. ചിലപ്പോ ഒക്കെ ഇടങ്ങ് ഓർക്കാറുണ്ട്, ഈ കല്യാണത്തിന്റെ പെണ്ണിനെ ഒരുക്കൊണ്ട് പോരുന്നത് ഓർക്കും. നോക്കിയേ, ഒരു കല്യാണം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധനം വാങ്ങിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഏതൊക്കെ തരത്തിലാണ് ഒരുങ്ങുന്നത്. രാവിലെ ഒരു 2 മണിക്കൂറാ. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ബ്യൂട്ടീഷ്യന്റെ അവിടെ പോയി, അവിടെ ഒരു 1.5 മണിക്കൂർ. പിന്നെ നോക്കണേ, ഓരോ ഐറ്റമിനും, എവരി ഐറ്റം യു ടേക്ക് മെറ്റിക്കുലസ് കെയർ സോ ദാറ്റ് തിങ്സ് മേ ബി പെർഫെക്റ്റ് ആസ് കംപ്ലീറ്റ് ബ്യൂട്ടിഫുൾ പ്രസന്റബിൾ ആൻഡ് നൈസ് ആസ് പോസിബിൾ. അല്ലേ? സ്തോത്രം. അങ്ങനെയാണ് രാജാസി രാജാവായ സ്തോത്രം മനുഷ്യപുത്രന്മാരിൽ ആദി സുന്ദരൻ. 45 സംഗീതം കല്യാണത്തിൽ വായിക്കും, ഞാൻ അതിശയം വിചാരിക്കാറുണ്ട്, ഇതുപോലൊരു മണവാളുണ്ടോ, ഇതുപോലൊരു മണവാളിയുണ്ടോ? അതെ, അവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ഒരുങ്ങുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ വിചാരം, ഒക്കുന്നവരൊക്കെ ഒപ്പിച്ചാൽ മതി എന്നുള്ള. ഓ, അതൊന്നും വേണ്ടേ, നീ അവിടെ ഒന്ന് കൈ ഉയർത്തി. നേരത്തെ നമ്മൾ ചിന്തിച്ചില്ലേ സാൽവേഷൻ ബൈ സ്ലോഗൻ? നീ പറഞ്ഞോ പോരെ, ഇത്രേ ഉള്ളു, അതൊക്കെ മതിയെന്നേ. സ്തോത്രം. മറക്കല്ലേ, കല്യാണത്തിന് വേണ്ടി ഓരോ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധ കൊടുക്കുന്നു. ഒരു ദൈവവൈകൽ തന്റെ ജീവിതത്തിൽ ആത്മമണവാളനായ യേശുക്രിസ്തുവിനെ മണവാട്ടിയ നിലയിൽ ഒരുങ്ങുന്നതിൽ ഓരോ ചെറിയ കാര്യത്തിൽ പോലും പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തുകൊള്ളേണ്ടതാകുന്നു. സ്തോത്രം. അത് ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രസാദകർ പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷയാണ്. നമ്മളെ എന്ത് ചെയ്യാനാ? ഈ ജാതികൾക്ക് തന്നെ അടിയുള്ള വിശുദ്ധീകരണം വേണോ? വേണമെന്നാണ് പല വ്യാഖ്യാതാക്കളും പറഞ്ഞേക്കുന്നതിനെ കുറിച്ച്. ജാതികൾക്ക് ഒരു അഡീഷണൽ വിശുദ്ധീകരണം, യഹൂദിനുള്ളതിനേക്കാൾ ഒരു കൂടിയ അളവിലുള്ള ഒരു വിശുദ്ധീകരണം ജാതികൾക്ക് ആവശ്യമുണ്ട് പറയാം. എന്തുകൊണ്ടാണ്? ഞാനും ഓർത്തു, ഈ ജാതികൾ, യഹൂദന് ഏകദൈവ വിശ്വാസമാണ്, ഏകദൈവത്തെ കുറിച്ചാണ് അവർക്ക് വിശ്വാസം. തന്നെയല്ല, ന്യായപ്രമാണമൊക്കെ ആദരിച്ചു പോകുന്ന ഒരു യഹൂദനാണെങ്കിൽ കാര്യമായിട്ടൊന്നും പിന്നെ കളയാനൊന്നും കാണുകയല്ല. ഇല്ലേ, പൗലോസ്ലിഹ തന്നെ അത് ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്ദ്യൻ എന്ന് പറയുമ്പോൾ, പൗലോസ്ലിഹ കർത്താവിനായി വേർതിരിക്കപ്പെട്ട് വരുമ്പോൾ ഒത്തിരിയൊന്നും കളയാൻ അവരുടെ ജീവിതത്തിലൊന്നും ഉണ്ടായെന്ന് വരികയില്ല. ഒരു ഒരു ജാതി, ഒരു ഒരു നമ്മളെ പോലുള്ള ഇന്ത്യയിലെ ഒരാൾ ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ഓർത്ത് നോക്കി, എന്തൊക്കെ ലക്ഷണം നോക്കുന്നു, മുഹൂർത്തം നോക്കുന്നു, മനസ്സിലാവുന്നില്ലേ? 1-ാം തീയതി നോക്കുന്നു എന്ന് വേണ്ട, അവിടെ ഇവിടെ ആ നോമ്പ, ഈ നേർച്ച അവിടുത്തെ നേർച്ച ഇവിടുത്തെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്തോക്കെ എന്തോക്കെ എന്തോക്കെ, 8 നോമ്പ്, 16 നോമ്പ്, 58 നോമ്പ്, ഇല്ല അറിയാമല്ലോ, അറിയാമല്ലോ. അവിടെ ഞാൻ ചെല്ലാം, 8 കൊല്ലത്തേക്ക് അവിടെ ചെന്ന് ചെയ്തോളാമെന്ന് ഞാൻ നേർച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹിന്ദു സഹോദരങ്ങളാണെങ്കിൽ ഞാൻ ശബരിമല 10 കൊല്ലത്തേക്ക് പോകാമെന്ന് നേർച്ച വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉരുൾ നേർച്ച കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വേണ്ട, ഇതെല്ലാം എല്ലാവരും എത്ര 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 കാര്യങ്ങൾ ഇതിലെല്ലാം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടു വരുമ്പോ ഇതിനോടെല്ലാം വീടാ പറയാം, രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞു, സുവിശേഷം അനുസരിക്കുന്നു പറയുന്നു, കൂട്ടായ്മയിൽ ഉണ്ടെന്നും പറയുന്നു, മറുഭാഷ പറയുന്നെന്നും പറയുന്നു, പിന്നെയും പോകും പുതുപ്പള്ളിപ്പള്ളിയിൽ. ഞങ്ങളുടെ നാടായതുകൊണ്ട് നമുക്ക് പറയാം, ഞാനിപ്പോ പുതുപ്പള്ളിയില്ല, അവിടുത്തെ പെരുന്നാളിനും പോയി, അവിടുത്തെ നേർച്ചയിലും സംബന്ധിക്കും, ഇതിനും സംബന്ധിക്കും, കടന്നെഴുന്നള്ളിക്കുന്നതിനും പോകും. ഇവിടൊക്കെ എന്ത് വേണം? ജാതികൾ അഡീഷണൽ ആയുള്ള വിശുദ്ധീകരണ പരിപാടികൾ കടക്കേണ്ടതുണ്ട്. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു യഹൂദൻ കടക്കേണ്ട വിശുദ്ധീകരണത്തിന്റെ പടികളെക്കാൾ ഒരു ജാതിയൻ കൂടിയ പടികളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതാണ് ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമാകണം. സ്തോത്രം. എങ്കിൽ മാത്രമേ സ്തോത്രം ദൈവത്തിന് പ്രസാദകരമാകുകയുള്ളൂ. കണ്ടില്ലേ? മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ സുവിശേഷം കൊണ്ട് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് പ്രിയപ്പെട്ടു. അപ്പോൾ പൗലോസ് ജാതികൾ തങ്ങളെ തന്നെ യാഗമായി അർപ്പിക്കാൻ സഹായിക്കുന്നു എന്ന വ്യാഖ്യാനമാണോ? അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പൗലോസ് തന്നെ പുരോഹിതനായി ജാതികൾ തങ്ങളെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. അങ്ങനെ ജാതികൾ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ പൗലോസ് സഹായിക്കുന്നു എന്നാണോ അർത്ഥം? പക്ഷേ ഇവിടുത്തെ വാക്കുകൾ നോക്കി അങ്ങനെ അല്ല അർത്ഥം. പൗലോസ് തന്നെ ഇത് അർപ്പിക്കുന്നു എന്നുള്ളത്. അത് തന്നെ രണ്ടുപേരും ചെയ്യും. പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം, പ്രസന്റിംഗ് ദ ബ്രൈഡ് എന്നുള്ള ഒരു 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 കാര്യം ഉണ്ടായിരുന്നു. പ്രസന്റിംഗ് ദ ബ്രൈഡ്, അതായത് കല്യാണ നിശ്ചയ സമയത്ത്. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ കല്യാണ നിശ്ചയ സമയത്ത് പെണ്ണിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മീൻസ് ഉറപ്പ് കൊടുക്കും, ഇവൾ ന്യായപ്രമാണം അനുസരിച്ച് അപ്പന്റെ വീട്ടിൽ പാർത്ത പതിവ്രതയും വിശുദ്ധിയും കന്യകയുമായവളെന്നുള്ളതിന് ഹി സ്റ്റാൻഡ്സ് ഗാരന്റി. അവന് അതാണ് ആ ഒരു ഉറപ്പ് കൊടുക്കുന്ന പോലെ. അത് കഴിഞ്ഞാൽ മകനെ തുന്നോർത്ത് നോക്കി അങ്ങനെ കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിച്ചു കഴിയുമ്പോൾ ഈ പെങ്കൊച്ചന് ഈ മണവാട്ടിയുടെ ചുറ്റും കുറെ കിങ്കരന്മാര് ലോഹ്യം കൂടി ഈ ഈ കാത്തിരിപ്പിന്റെ ഇടവേളയില് ലോഹ്യം കൂടി മീൻസ് ഫ്ലേർട്ടിങ്. സപ്പോസ് ദിസ് ബിറ്റ് ഓഫ് ദി ഗേൾ ഈസ് ഫ്ലേർട്ടിങ് വിത്ത് അൺസ്ക്രൂപ്പുലസ് യങ് മെൻ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവന്റെ മനസ്സിൽ നീറ്റില്ല അല്ലേ? അയ്യോ അയ്യോ ഞാൻ ഗാരണ്ടി നിന്ന അല്ലേ കല്യാണത്തിൽ വരുമ്പോ അത് പോകണമല്ല. അതുപോലെ അതേ ആശയം ആ പൗലോസ് ശ്രീ അവിടെ പറയുന്നത്, ക്രിസ്തു എന്ന ഏകപുരുഷന് മർമലിയനെ ഏൽപ്പിപ്പാൻ യുവാവിനെ ചെയ്തിരിക്കുന്നു. സർപ്പം ഹവായെ ഉപായത്താൻ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടുന്നു സ്വതന്ത്രം മകനെ. അതുപോലുള്ള അപ്പോ പൗലോസിന് ഈ ദൈവമക്കൾ ദൈവസന്നിധിയിൽ സ്വീകാര്യരായി മീൻസ് യേശു ക്രിസ്തുവിന് അനുയോജ്യമായ മണവാട്ടി എന്ന നിലയിൽ സ്വീകരിക്കപ്പെടുന്ന ആ അനുഭവത്തിലാകുന്നതിൽ പൗലോസിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട്. അതാണല്ലോ ഇടയ ശുശ്രൂഷയുടെ കാര്യം. കാര്യം കണക്ക് ബോധിപ്പിക്കാൻ, കണക്ക് ബോധിപ്പിക്കേണ്ടവരാ, കണക്ക് ബോധിപ്പിക്കേണ്ടവർ. ആ ഉത്തരവാദിത്വ ബോധമാണ് പൗലോസ് ലീഹായുടെ ഈ വാക്കുകൾ ഇവിടെ പ്രതിധ്വനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധനങ്ങൾ കൊടുത്ത് വിശ്വാസികളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും സ്തോത്രം ആളത്വമായ ശ്രദ്ധ കൊടുത്ത് പ്രബോധിപ്പിച്ച തിരുത്തി എല്ലാ മണ്ഡലത്തിലും അവരെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഒരു പാസ്റ്ററോട് ശുശ്രൂഷകനുണ്ട്. മനസ്സിലായി? ഇവിടുത്തെ ഈ വാക്കിൽ പൗലോസ് തന്നെ ഈ ആകമായിട്ട് അങ്ങോട്ട് അർപ്പിക്കണം അതിന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. സമയം കുറവാണ്, ഞാൻ വേഗം പൊക്കോട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തു യേശുവിന്റെ ശുശ്രൂഷനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്നും ഞാൻ തീരെ ആദ്യ ധൈര്യമായി നിങ്ങൾക്ക് എഴുതി. കണ്ടോ സ്തോത്രം, ദൈവ കൃപ നിമിത്തമാണ് തന്നെ അപ്പസ്തോലത്വം പ്രാപിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. കൃപയാലാണ് ഈ പദവി പ്രാപിച്ചിരിക്കുന്നത്. ചിലയിടത്ത് അതിധൈര്യമായി, അതിധൈര്യം എന്ന് പറഞ്ഞാൽ തൻ്റെടമല്ല. സ്തോത്രം. പിന്നെ പ്രാഗൽഭ്യമാണ്, പ്രാഗൽഭ്യം. സ്തോത്രം. മനസ്സിലായി എന്ന് വിശ്വസിക്കും. ജാതികൾ തങ്ങളെ തന്നെ യാഗമായ ദൈവത്തെ സമർപ്പിക്കുവാൻ അപ്പസ്തോലം ഇടയാക്കുന്നു എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ ജീവനുള്ള യാഗമായ ജാതികൾ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നതിന്റെ ശ്രേഷ്ഠത ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. യെരുശലേം ദൈവാലയത്തിൽ പുരോഹിതന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ യാഗാർപ്പണമാണ് ഒരു സുവിശേഷകന്റെ ശുശ്രൂഷ. സ്തോത്രം. അട്ടെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഈ മേളി പറഞ്ഞ ഈ 15-ാം വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടെന്ന് ചൊല്ലി വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ മീൻസ് അവിടെ നമ്മൾ വായിക്കുന്നത് വെടിപ്പുള്ള പാത്രത്തിൽ വഴിപാടുകളെ കൊണ്ടുവരുന്നു എന്നാ. 66 യെശയ്യാവിന്റെ 66 19 വാക്യങ്ങളുണ്ട്. അതിനെ നിങ്ങൾ വായിച്ചാൽ 1 കൊരിന്ത്യ 6 11 വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ സഭയെ ക്രിസ്തുവിനായി ഒരുക്കുന്നതാണ് എന്ന് അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും കാര്യങ്ങൾ വ്യക്തമായി മുമ്പോട്ട് പോകുന്നു. 17 വാക്യം, കൃപയാൽ ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് ദൈവം തന്നെ വേർതിരിച്ചതിൽ സന്തോഷത്തോടെ പൗലോസ്ലീഹാ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ധൈര്യമായി എഴുതി എന്ന് പറഞ്ഞാൽ തൻ്റെടമല്ല, പിന്നെ പൂർണ്ണ പ്രാഗൽഭ്യമാണ് അവിടെ അർത്ഥമാക്കുന്നത്. സുവിശേഷന്റെ വാക്കുകൾ പ്രാഗൽഭ്യമുള്ള വാക്കുകളായിരിക്കണം. അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം എന്ന നിലയിൽ പറയരുത്. അർത്ഥശങ്കയ്ക്ക് ഇട കൊടുക്കാത്ത വാക്കുകളായിരിക്കണം. സഭാധ്യക്ഷന്റെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെ, മുടിങ്കോൽ പോലെ എന്നൊക്കെ വായിച്ചിട്ടില്ലേ? നല്ല ഉറപ്പുള്ള സ്ഥലത്ത് അടിച്ചിരിക്കുന്ന ആണി പോലെ ആയിരിക്കണം. അങ്ങോട്ട് വാ ഇങ്ങോട്ട് ആര് വന്ന് കുലിക്കാലും അങ്ങോട്ട് വളയുന്ന ആണി മാതിരി ഇരിക്കരുത്. എന്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ആക്കരുത്. അതും ശരിയ ഇതും ശരിയ. അതെങ്ങനെയാ ശരിയാകുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ ഇടയിലുള്ള പല സഭാ നേതൃത്വം അങ്ങനെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഫ്രീ ചർച്ച്, അത് വേണോ അങ്ങോട്ട് ഇരുന്നോ, ഇത് വേണോ അങ്ങോട്ട്, അങ്ങനെ മാസിന്ന് നോ 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 അങ്ങനെ അല്ല. പ്രാഗൽഭ്യത്തോടെ യേശു പറഞ്ഞു എങ്ങനെ? ആമേൻ ആമേൻ, അല്ലെങ്കിൽ ഇല്ല ഇല്ല. നമ്മൾ ഇരുവാക്കുകാരാകരുത്. പുസ്തകത്തിലെ പ്രമാണമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. ആമേൻ ആമേൻ, അല്ലെങ്കിൽ ഇല്ല ഇല്ല. നോ ആംബിഗ്വസ് എക്സ്പ്രഷൻസ്. സ്തോത്രം. വേദപുസ്തകം അങ്ങനല്ല. 18 വാക്യം, സ്തോത്രം, ക്രിസ്തു, 17 വാക്യം, ക്രിസ്തു യേശുവിൽ എനിക്ക് ദൈവസമ്മതമായി പ്രശംസ ഉണ്ട്. ഓ, എന്തൊരു സന്തോഷമാണ് ഇങ്ങനൊരു ശിശുവിനെ പ്രശംസയുണ്ട്. എന്ന പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പില്ലാത്ത നിലയിലൊക്കെ പോകുന്ന ആളുകൾക്ക് ദൈവസ്ഥാനത്തിൽ പ്രശംസ കിട്ടുമോ എനിക്കറിയാൻ മേല. എന്തോ ആട്ടെ, അവരവർ തന്നെ ചിന്തിച്ചോളൂ, ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. സ്തോത്രം. ശക്തി എന്നുള്ള 2 പ്രാവശ്യത്തോടെ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഡൈനാമിക്സ് എന്ന പദം ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ശക്തിയ. ക്രിസ്തു ഞാൻ മുഖാന്തരം, ക്രിസ്തു ആ പ്രവർത്തിച്ചത് കണ്ടോ, ക്രിസ്തു ആ പ്രവർത്തിച്ചത്. ഇനി ശുശ്രൂഷ ലക്ഷ്യം ഇവിടെ പറയുന്നുണ്ട്, ജാതികളെ അനുസരണമാണ് ശുശ്രൂഷയുടെ ലക്ഷ്യം. കണ്ടില്ലേ, ജാതികളുടെ അനുസരണത്തിനായിട്ട് ക്രിസ്തു ഞാൻ മുഖാന്തരം, ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും. കണ്ടോ, ഇത് രണ്ടും ഉണ്ട്, വചനവുമുണ്ട് പ്രവൃത്തിയുമുണ്ട്. സ്തോത്രം. ജാതികളുടെ അനുസരണത്തിനായി, അനുസരണത്താൽ തെളിയിക്കപ്പെടുന്നതാണ് വിശ്വാസം, അല്ലെ പിന്നെ എന്നതാ? സ്തോത്രം. കാട്ടെ മുമ്പോട്ട് പോകുന്നു. വിശ്വാസത്തിന്റെ അനുസരണം എന്നുള്ളത് മേളിൽ നമ്മൾ കണ്ടാണല്ലോ. 16:24 പിന്നെയും നമ്മൾ ഈ വിശ്വാസത്തിന്റെ അനുസരണം എന്നുള്ളത് കാണുന്നുണ്ട്. അനുസരിക്കാത്ത വിശ്വാസം കാപട്യമാണ്, അല്ലേ? വിശ്വസിക്കുന്നു എന്ന് പറയാം, അനുസരിക്കാൻ ചെയ്യുന്നില്ല, വെറും കാപട്യമാണ്. ഒരിക്കലും അങ്ങനെ ആകരുത്. വചനവും പ്രവൃത്തിയും ചേർന്നുള്ളതാണ് ശുശ്രൂഷ. വചനത്താലും പ്രവൃത്തിയാലും, മനസ്സിലായല്ലോ. സാക്ഷിയാകുകയാണ്, സാക്ഷി പറഞ്ഞാ പോരാ. അതിനെക്കുറിച്ച് വിശദീകരിക്കണ്ടല്ലോ. മുമ്പോട്ട് പോകുന്നു. കൊരിന്ത്യർക്ക് 2 ലേഖനം 12 അധ്യായം 12 വാക്യത്തിൽ അപ്പസ്തോലന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, അത് ഇവിടെ പറഞ്ഞിരിക്കുക. തന്റെ ശുശ്രൂഷയിൽ അപ്പസ്തോലിക ലക്ഷണങ്ങളെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അത് തന്റെ കഴിവ് കൊണ്ടല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്. അത് ആരാ ചെയ്യുന്നത്? താനല്ല ചെയ്യുന്നത്. ആരാ ചെയ്യുന്നത്? ക്രിസ്തുവാ. ക്രിസ്തുവാ. കണ്ടോ, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളെ അനുസരണത്തിലായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ, അത് ക്രിസ്തു പ്രവർത്തിച്ചതല്ലാതെ, മനസ്സിലായല്ലോ, ക്രിസ്തു പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും കർത്താവ് വല ശിശുകളും ചെയ്യിക്കുന്നുണ്ടോ? ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് പറയുമ്പോൾ വിനയപൂർവ്വം ഞാൻ ചെയ്തെന്ന് പറയല്ല. കുങ്കുമഹങ്കാരവും ധാർഷ്ട്യവും ഒരിക്കലും ഏതു വലിയ ശുശ്രൂഷ ചെയ്യുന്നവന്റെയും വാക്കുകളിൽ ഉണ്ടാകരുത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ? അവിടെ അങ്ങനെയായി ഞാൻ 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 പലപ്പോഴും ഞാൻ 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 എന്നുള്ളത് നമ്മുടെയൊക്കെ വാക്കുകൾ വന്നു പോകുന്നോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പേടിച്ചു പോകും. ഒരിക്കലും അങ്ങനെ ആകരുത്. ക്രിസ്തു ഞാൻ മുഖാന്തരം ചെയ്തത്. ഹല്ലേലൂയ. അതെ, ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. സ്തോത്രം. എവ്രി കൺവേർഷൻ ഈസ് എ പവർ എൻകൗണ്ടർ. ഓരോ ഓരോ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴും അവിടെ ശക്തിയുമായുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുക. എവ്രി കൺവേർഷൻ ഇസ് എ പവർ എൻകൗണ്ടർ. ഓർത്തു നോക്കി, പാപിയായ ഒരുവൻ വിശുദ്ധനായി ദൈവത്തെ അധികരിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞ നിസ്സാരമായ കാര്യമാണ്, സംഭവങ്ങളൊക്കെ പറഞ്ഞ കൊള്ളാം എന്നിട്ട് പോലീസ് പല മുറകൾ ഉപയോഗിച്ചാലും സത്യം പറയത്തില്ല. എന്നാൽ സ്തോത്രം, സുവിശേഷം അവന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മ ശക്തിയാൽ ആഴ്ന്ന് പ്രവർത്തിക്കുമ്പോൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് വന്ന് സ്തോത്രം സകല തെറ്റുകളും ഏറ്റുപറയുന്ന അനുഭവം ആ രൂപാന്തരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. കുരിന്തിരുക്കളിൽ 1 ലേഖനം 2 അധ്യായം 4-5 വാക്യങ്ങളില്, 1-18-24 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ശക്തിയെ കുറിച്ച് കാണാം. പൗലോസ് ശ്ലീഹാ പറയുന്ന അത് ഒത്തിരി തെറ്റിദ്ധാരണ ചിലരുടെ ഇടയിലുള്ളതുകൊണ്ട് ഒരു ചെറിയ വിശദീകരണം ഞാൻ പറഞ്ഞോട്ടെ. കുരിന്തിരുക്കളിൽ 1 ലേഖനം അതിന്റെ 18-ാം വാക്യം അതിന്റെ 24-ാമത്തെ വാക്യം ഇത് വായി, ഒരു പേജ് ഇങ്ങോട്ട് മറിച്ചാൽ മതിയല്ലോ. അവിടെ രക്ഷിക്കപ്പെടും നമുക്കോ? ഇനി 24-ാം വാക്യത്തിൽ നോക്കുമ്പോൾ വായിച്ചു, ജാതികൾക്ക് പോഷത്വമെങ്കിൽ യുവതന്മാർക്കാട്ടെ യവനന്മാർക്കാട്ടെ വിളിക്കപ്പെട്ട ഇവർക്ക് ദൈവ ശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ഇനി അതിന്റെ 2-ാമത്തെ അധ്യായം നോക്കി, 2-ാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ഒത്തിരി തെറ്റിദ്ധാരണയ്ക്ക് വഴിയുണ്ടാക്കും. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യ ജ്ഞാനമുള്ള ദൈവത്തിന് ശക്തിനെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന് വശീകരണ വാക്കുകളല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ആയിരുന്നു. സ്തോത്രം. ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പലപ്പോഴും തമ്പാറ് കൂട്ടി ചിഞ്ചില് കൂട്ടി അഞ്ഞു പാടി അന്യഭാഷ പറഞ്ഞ് ഒരു ശക്തി പ്രകടനം കാണിക്കുന്ന അതാണ് ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം. അതല്ല പൗലോസ് അങ്ങനെയൊന്നും അല്ല പ്രസംഗിച്ചത്. ചന്തസ്ഥലത്തും പിന്നെ പുഴവൊക്കെ തോന്നുമ്പോ അങ്ങനെ ചെയ്യുന്നതല്ല. പിന്നെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ വചനം ആളുകളെ രൂപാന്തരപ്പെടുത്തി. അതാ ശക്തി, അതാണ് ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനം. അതാ ഇവിടെ പറയുന്നത് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഈ പഞ്ചാബിലൊക്കെ വളരെ പ്രശ്നങ്ങൾ നടന്നിരുന്ന കാലത്ത്, സ്തോത്രം, ഞാൻ എവരിഹോം ക്രൂസിൽ പ്രവർത്തിക്കുന്ന കാലം, ഞങ്ങളുടെ സഹോദരന്മാരവിടെ പോയി സുവിശേഷം പറയുമ്പോൾ, സ്തോത്രം, പോലീസ് നോക്കിയാൽ ഒന്നും പറയാത്ത ഹാർഡ് കോർ ക്രിമിനൽസ് അവരെ സുവിശേഷന്റെ മുമ്പിൽ കരഞ്ഞോണ്ട് തത്ത പറയുന്ന പോലെ പാവമല്ല വെച്ച് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ചില സുവിശേഷകന്മാർ ഇവരെ കൂട്ടിക്കൊണ്ട് പോലീസ് കമ്മീഷണറുടെ അടുത്ത് പോയി അവര് സറണ്ടർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അതാ ശക്തി. പോലീസിന്റെ ശക്തി കൊണ്ട് രൂപാന്തരം വരികയില്ല. സ്തോത്രം. നരകത്തിന് നഷ്ടപ്പെട്ട അവനെ പാപിയെ വിശുദ്ധനാക്കി രൂപാന്തരപ്പെടുന്നത് പരിശുദ്ധാത്മ ശക്തി. ആ ശക്തി നമ്മളിലുണ്ടോ? നമുക്ക് രൂപാന്തരം വല്ലതും വരുന്നുണ്ടോ? ക്രിസ്തു വേണ്ടി ഒരുങ്ങുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ വിശുദ്ധീകരിക്കുന്നുണ്ടോ? സ്തോത്രം. ആട്ടെ, മുമ്പോട്ട് പോകട്ടെ. 19-ാമത്തെ വാക്യം. സ്തോത്രം. ഇനി 19-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം തൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ശിശുവിനെ കുറിച്ചുള്ള ഒരു എത്തുനോട്ടമാണ്. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിനാൽ പണിയാതിരിക്കുന്നതിന് ക്രിസ്തുവിനെ നാം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സ്തോത്രം. തന്റെ ദീർഘ വർഷങ്ങളിലെ ശുശ്രൂഷയെ ഈ ചുരുങ്ങിയ വാക്കുകളിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണോ? സ്തോത്രം. പൗലോസ് ഒത്തിരി പറയാനൊക്കെ ഉണ്ട്, ഒന്നും അങ്ങനെ ഒന്നും അല്ല, ചുരുങ്ങിയ വാക്കിൽ. സ്തോത്രം. യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം, അതായത് അന്ത്യോക്യയിൽ നിന്നാണല്ലോ കൈവച്ച് വേർതിരിച്ച് പൗലോസിനെ അയക്കുന്നത്. സ്തോത്രം. പൗലോസിനെയും ബർണബാസിനെയും ഞാൻ തിരിച്ച് ശിശുക്ക് വേർതിരിക്കുന്നു പറഞ്ഞ് 13-ാം അധ്യായത്തിൽ പ്രവർത്തന ദിവസം 13-ാം അധ്യായത്തിന്റെ മീൻസ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. അന്ത്യോക്യയിൽ നിന്നാണ് കൈവച്ച് വേർതിരിച്ച്, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന യെരുശലേം തുടങ്ങി. അന്ത്യോക്യയിലല്ല തന്റെ ശിശുക്കളുടെ ആരംഭം, യെരുശലേമിലാണ്. പ്രവർത്തന ദിവസം 9-24, 12-25 വാക്യമൊക്കെ വായിച്ചാൽ അവിടെ തൻ നേരത്തെ ശുശ്രൂഷയുണ്ട്. ഈ കൈ വെച്ച് ശുശ്രൂഷ തുടങ്ങിയതല്ല, നേരത്തെ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചു എന്നുള്ളത് അവന്റെ ശുശ്രൂഷയാലും ഫലത്താലും തെളിയിക്കപ്പെടുമ്പോൾ ആ ശുശ്രൂഷയെ അംഗീകരിക്കുന്നതാണ് കൈവെപ്പ്. മനസ്സിലാവുന്നുണ്ടോ? പലരെയും കൈവച്ച് ശുശ്രൂഷകന്മാരാക്കുക അങ്ങനല്ല. ആര് കൈവച്ചാലും ആരും ശിശുഷന്മാർ ആകുകയല്ല. ദൈവം ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്ത്, ദൈവം ശുശ്രൂഷ കൊടുത്തെങ്കിൽ ആ ശുശ്രൂഷ തന്റെ ശുശ്രൂഷയിൽ ദൈവം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടുമ്പോൾ ആ ശുശ്രൂഷയെ അംഗീകരിക്കുവാൻ സഭ അംഗീകരിക്കുന്നതാണ് ഏത്? കൈവപ്പ്. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. അതൊക്കെ ഇന്നങ്ങ് മറന്നുപോയി. മറ്റ് സഭകളിൽ പട്ടം കൊടുക്കുന്ന മാതിരി നമ്മൾ ഒരു ചുരുക്കി കൊച്ചി ചടങ്ങ് നടത്തി അങ്ങ് അവിടെ മുതൽ തുടങ്ങി. അവിടെ തുടക്കമല്ല സ്നേഹിതന്മാര്, നേരത്തെ തുടങ്ങിയ ശുശ്രൂഷയുടെ അംഗീകരണമായിട്ടാണ് ഇത് വരേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ആ ഇങ്ങനെയാണ് ശുശ്രൂഷയുണ്ട്. സഭ റെക്കമെൻഡ് ചെയ്യണം, റെക്കമെൻഡ് ചെയ്ത് വിളിച്ച് അങ്ങനെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് മൂപ്പന്മാർ വെരിഫൈ ചെയ്ത് ഉറപ്പിച്ച് ഉറപ്പിച്ച് കഴിയുമ്പോൾ സ്തോത്രം, അവരുടെ മേൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം, ആ ശുശ്രൂഷയെ അംഗീകരിക്കും. ഞങ്ങൾ സഹോദര, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതാണ് സ്തോത്രം. കാട്ടെ, അങ്ങനെ യെരുശലേമിൽ തുടങ്ങിയതാ പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ കൈവച്ചപ്പോ തുടങ്ങിയതല്ലേ ശുശ്രൂഷ സ്തോത്രം. അന്ത്യോക്യയിൽ നിന്നാണ് കൈവച്ച് വേർതിരിച്ചത്, പക്ഷേ ശുശ്രൂഷ യെരുശലേമിലെ ആരംഭിച്ചതാ. ഇല്ലൂര്യദേശം എന്നാൽ, ഇല്ലൂര്യദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് മക്കദോന്യയുടെ പടിഞ്ഞാറേ തീരമാണ് ഈ ഇല്ലൂര്യദേശം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇന്നത്തെ കൂടെയെടുത്ത അൽബേനിയ അല്ലെങ്കിൽ യൂഗോസ്ലാവിയയുടെ തെക്കൻ ഭാഗം വരും ആ പ്രദേശമായി ഈ ഇല്ലൂര്യദേശം എന്ന് പറയുന്നത്. പൗലോസ് ഇല്ലൂര്യയിൽ പോയതായി പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ പ്രവൃത്തിയിൽ ലൂക്കോസ് ആണല്ലോ പ്രവൃത്തിയുടെ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ ലൂക്കോസ് കൊടുക്കുന്ന വിവരണത്തിൽ ഒരു 2 വർഷത്തെ ഇടവേള നമുക്ക് കാണാൻ കഴിയും. എഫെസോസിലെ മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറയുകയാണ് പ്രവൃത്തി ദിവസം 20-ാം വചനം. എവിടം വരെ പോയി? ഇപ്പോ ഇല്ലൂര്യദേശം, മാസിഡോണിയയുടെ സ്തോത്രം, അങ്ങേ അറുതി വരെയും, ഇന്നത്തെ അൽബേനിയയുടെ യൂഗോസ്ലേവിയയുടെ തെക്കൻ ഭാഗം, ആ ഭാഗം വരെയും. അന്നത്തെ കാലത്താ, ഇന്നത്തെ പോയി കഷ്ടപ്പെട്ട് വേല തികച്ച ആ ഭക്തൻ പറയുന്നത്ര ഒന്നും മിണ്ടാൻ ഞാൻ തുനിയുന്നില്ല, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളിടയിൽ ചെയ്തത് സ്തോത്രം. പരിശുദ്ധാത്മ ശക്തിയാലും വചനത്താലും പ്രവൃത്തിയാലും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ശക്തി കൊണ്ട്, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നടന്നത്, ജാതികൾ അനുസരിക്കാൻ ഇടയായത്, ജാതികൾ വിശ്വസിക്കാൻ ഇടയായത്. ഉണ്ടോ വിശ്വസിക്കാൻ അനുസരിക്കാൻ ഇടയാത്ത പറ അതെ പറയുള്ളൂ, ഇവർ ഒന്നും മിണ്ടൂല. അതായിരിക്കട്ടെ ഓരോ സുവിശേഷ പ്രസംഗത്തിന്റെയും ഓരോ സുവിശേഷ പ്രവർത്തകന്റെയും സ്തോത്രം. ഹല്ലേലൂയ. മനോഭാവവും പ്രതികരണവും മുമ്പോട്ട് പോകുന്നു സ്തോത്രം. പൗലോസ് അടുത്ത് ഇവിടെ വേറെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് പൗലോസ് ഒരു മുന്നണി പ്രവർത്തകൻ, മുന്നണി പ്രവർത്തകൻ ഒരു പയനിയർ ഇവാഞ്ചലിസ്റ്റ്. അതല്ലേ ഇവിടെ പറയുന്നത് കണ്ടി, ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിനാൽ പണിയാതിരിക്കാൻ, ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. കാരണം അതിന്റെ മേള് പറഞ്ഞു സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ താൻ പ്രസംഗിച്ചു, ഇനി അവിടെ പ്രസംഗിക്കാൻ ഒരു 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 വില്ലേജ് പോലും ഇല്ലെന്ന്. അങ്ങനല്ല സ്തോത്രം പൗലോസ് പറയുന്നത്. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തന രീതി ഓരോ ഭാഗത്തിലെ ആദ്യം അവിടെ യഹൂദന്മാരുടെ അവരോട് പറയുക, സിനഗോഗിച്ച് എന്ന് പറയുക, അവർ വിശ്വസിച്ച സന്തോഷം, അല്ലെങ്കിൽ ജാതകളിലേക്ക് തിരിയുക, അവിടെ ചില നാളുകൾ താമസിക്കും. സ്തോത്രം, അറിയാമല്ലോ വർഷങ്ങളോളം താമസിച്ചു എഫെസോസിലെ കൊരിന്തിലൊക്കെ നാളുകളോളം താമസിച്ചു. സ്തോത്രം, താമസിച്ചു ഗലാത്തിയിൽ കുറെ നാൾ താമസിച്ചു, താമസിച്ച് പ്രവർത്തിച്ചു. ഗലാത്തിയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും കുറച്ച് നാൾ താമസിച്ചു. അങ്ങനെ താമസിച്ച് പ്രവർത്തിച്ച് ആ പ്രദേശങ്ങളെല്ലാം പ്രവർത്തിക്കും. പ്രവർത്തിച്ച് കഴിഞ്ഞ് അസഹയെ ഉറപ്പിച്ചു, അസഹയെ ഉറപ്പിച്ചിട്ട് അവിടെ മൂപ്പന്മാരെ കൈവച്ച് ശുശ്രൂഷക്കായി വേർതിരിച്ച് ആക്കി. ഓൾറെഡി ശിശുടെ ഉണ്ടെന്ന് വിഴിഞ്ഞപ്പെട്ട ആളുകളെയാണ് അങ്ങനെ സ്തോത്രം വേർതിരിക്കുന്നത്. അവരെ കൃപയുടെ വചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പരിപാലനയിൽ ഏൽപ്പിച്ച് ആ ഭാഗങ്ങളിലുള്ള തുടർന്ന ശുശ്രൂഷയ്ക്ക് ഇവരെ നിയോഗിച്ച് തന്ന് പോവുക. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. ആ ഭാഗങ്ങളിൽ പിന്നെ അവര് അങ്ങനെ പോവുക, ഇല്ലൂരി വരെ പോയി സ്തോത്രം. ബാക്കി ബാക്കി അവിടെ ശേഷിക്കുന്ന ഉൾപ്രദേശങ്ങളിലെ ശുശ്രൂഷകളെല്ലാം ആരുടെ ചുമതലയാ? ഈ സഭയുടെയും ദൈവമക്കളുടെയും ചുമതലയാ. അതുകൊണ്ടാണ് പറഞ്ഞത് പൂരിപ്പിച്ചു, ഈ ഭാഗങ്ങളെല്ലാം സാക്ഷ്യം ഞാൻ പൂരിപ്പിച്ചു. എന്തിനാ പുതിയ പുതിയ സ്ഥലത്ത് പോയി സ്തോത്രം. അപ്പസ്തോലൻ എന്ന നിലയിൽ അതിന് അടിസ്ഥാനമിടുന്ന ശുശ്രൂഷയാണ്, അതാ അദ്ദേഹം പറയുന്നത് സ്തോത്രം. മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന് മേൽ പണിയാതിരിക്കുന്ന ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല സ്തോത്രം. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ എത്രയെ സുവിശേഷിപ്പാ ഞാൻ അഭിമാനിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 52-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഉച്ചരിക്ക്, എന്ത് പറഞ്ഞാലും കൊണ്ടോ ഒരു ദൈവവചനത്തിൽ നിന്ന് ഒരു ഉദ്ധരണി ഉണ്ടാവും. ഏത് കാര്യവും അറിഞ്ഞിട്ടില്ലാത്തവർ, അതായത് സ്തോത്രം. ഇവിടെ യെശയ്യാ 52:15 ഉദ്ധരിച്ചിരിക്കുന്നതും സെപ്റ്റുജന്റിന്റെ ഉദ്ധരണിയാണ്. അതുകൊണ്ടാണ് വാക്കിലെ ചില വ്യത്യാസം കാണാം. പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ കൊരിന്ത്യർക്ക് 1 ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം 10-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ, ഞാൻ നട്ടു അപ്പല്ലോ നനച്ചു, ദൈവം അത്രേ വളരുമാണ്. പിന്നെയും പറയുന്നു സ്തോത്രം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ, പിന്നെ 10-ാം വാക്യത്തിൽ പറയുന്നു, ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. കാര്യങ്ങനെ പണിയുന്നു എന്നോർത്ത് നോക്കിക്കൊള്ളട്ടെ. അപ്പൊ അടിസ്ഥാനമിട്ട് ഓരോ സ്ഥലത്ത് വേലയ്ക്ക് ഉറപ്പ് കൊടുത്ത് പോകുന്നു, അതായിരുന്നു ശുശ്രൂഷ. പുതിയ പ്രവർത്തന മേഖലകളിൽ സുവിശേഷം അറിയിക്കുന്ന തിരക്ക് മൂലമാണ് ആണ് തന്നെ റോം യാത്ര തന്റെ റോം യാത്ര അതുവരെ തനിക്ക് നിവർത്തിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് അവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം കണ്ടോ? അപ്പൊ മുന്നണി പ്രവർത്തകൻ, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഏതുകൊണ്ടാ? തിരക്കാ. ഇല്ലൂര് ദേശം അറിയിക്കാൻ പോവുകയല്ലേ, സുവിശേഷം അറിയിച്ചു പോവുക. അറിവിട്ടിട്ടില്ലാത്ത ദേശങ്ങളിൽ പോയി പ്രവർത്തിക്കുക, അടിസ്ഥാനം ഇടുകയ, സ്തോത്രം. അടിസ്ഥാന ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, എനിക്ക് തിരക്കായിപ്പോയി. ഇവിടെ ഇവിടെ സുവിശേഷപ്പെട്ട ചെറിയ അറിവക്കണം. ഒരു 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 ഒരിടത്ത് പോവുക, ഇപ്പൊ ആളുകളുടെ ഇടയിൽ ഒരു ആത്മീയ താല്പര്യമുണ്ട്, ഒരു പ്രാർത്ഥനാ കൂട്ടം തുടങ്ങുക, പിന്നെ അവർക്ക് സൗകര്യമുള്ള പോലെ അവർ കൂടിവരവാകുക, പിന്നെ ഒരു പേരിട്ട് സഭയാകുക എന്നുള്ള രീതി ഇന്ന് പൊതുവെ കണ്ടുവരുന്നു. അങ്ങനെയല്ല വേണ്ടത്. അടിസ്ഥാനമിട്ട പണിയണം. കേൾക്കണം, അപ്പസ്തോലിക ഉപദേശത്തിന്മേൽ അടിസ്ഥാനമിട്ടാണ് പണിയേണ്ടത്. നമ്മുടെ പണി അങ്ങനെ ഒന്നും അല്ലെന്ന് പോകും. കുടിവരവ് കൊള്ളാം, കൂട്ടായ്മകൾ കൊള്ളാം, നല്ല കാര്യം, വരട്ടെ, മുമ്പോട്ട് വരട്ടെ. പക്ഷേ അത് ഒരു ലോക്കൽ ചർച്ചായി, ഒരു സഭാ കൂടിവരവായി രൂപപ്പെടുമ്പോൾ അപ്പസ്തോലിക ഉപദേശത്തിന്മേൽ അത് അടിസ്ഥാനപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അപ്പസ്തോലിക ഉപദേശത്തിന്മേൽ പൂർണ്ണമായും അടിസ്ഥാനപ്പെട്ട് വേർപാടും വിശുദ്ധിയും ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് അപ്പസ്തോലിക ഉപദേശങ്ങളുടെ അടിത്തറയിലാണ് പണിയുന്നതെന്ന് ഉറപ്പു വരുത്തിക്കൊള്ളണം. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. ഇങ്ങനെ ഒന്ന് പോവുക. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാണ്, പിന്നെ വചനമില്ല, പിന്നെ പരിചരണത്തിന് ആളില്ല, ഉത്തരവാദിത്വത്തിന് ആളില്ല. പിന്നെ ഞാൻ അവനോനിസമായിപ്പോയി. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? എന്താ അവനോനിസം? ഞാൻ എന്തോ ചെയ്യുന്നു, അതാണ് എന്റെ. ഐ ആം മൈ ഓൺ ലോ, നോബഡി ഈസ് അറ്റ് ക്വസ്റ്റ്യൻ മീ. സി, ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ഉപദേശത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. അതിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ചർച്ചസ് ഇൻഡിപെൻഡന്റ് ചർച്ചസ് പുതിയ പ്രവർത്തനം തുടങ്ങരുതെന്ന് തന്നെ ഞാൻ പറയാം, നിങ്ങൾ എടുത്തിരിക്കില്ലേ. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, എന്തോ അടിസ്ഥാനമായ ഉപദേശങ്ങളിൽ അടിത്തറയിട്ടാണ് പണിയുന്നതെന്ന് ഉറപ്പുവരുത്തുകയും അപ്പസ്തോലിക ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടുകയും തോന്നണം. എന്റെ കൂടെ ഉണ്ടോ? മറ്റ് നിലനിൽക്കുന്ന അപ്പസ്തോലിക സഭകളുമായുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കുകയും ചെയ്യണം. ഒറ്റയ്ക്ക് ആർക്ക് നിൽക്കാൻ ഒക്കെയല്ല തോന്നണം. അപ്പസ്തോലിക ഉപദേശങ്ങൾ നിലനിൽക്കുന്ന തോന്നണം കൂട്ടായ്മകളുമായി അവർക്ക് എന്തോ ഉണ്ടായിരിക്കണം. കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പരസ്പരം ഉത്തരവാദിത്വ ബോധം ഇല്ലെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകും. നമ്മൾ മനുഷ്യരല്ലേ, അതിനോട് പിതാവ് എവിടെ ഇല്ലേ? പിതാവ് ഞാൻ കക്കിയെ പോകൊണ്ടിരിക്കല്ലേ. അപ്പോൾ പരസ്പരം എന്ത് വേണം? താങ്ങണം, ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കണം. ഒരുവരേക്കാർ ഇരുവ നല്ലതല്ലോ, എന്റെ കൂടെ ഉണ്ടല്ലോ സ്തോത്രം. അതുകൊണ്ട് അപ്പസ്തോലിക ഉപദേശത്തിന്മേൽ അടിത്തറയിട്ട് അപ്പസ്തോലിക കൂട്ടായ്മ ബന്ധത്തിൽ നിൽക്കുന്ന കൂടിവരവുകളാണ് ദൈവവചനാധിഷ്ഠിതം. നേരം ഉണ്ടായത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ന്യായമായ വിശദം വേണമെങ്കിൽ ചോദിക്കണം, സമയം എന്നെ അനുവദിക്കുന്നില്ല. അടിസ്ഥാന കാര്യം, പ്രധാന കാര്യം ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ബില്ലപ്പ് ചെയ്തുകൊള്ളുക, മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. ഇന്ന് അങ്ങനെയുള്ള രീതികളല്ല കണ്ടുവരുന്നത്. അവനവന്റെ സൗകര്യം പോലെ നമ്മളങ്ങ് സ്തോത്രം പോകുന്ന രീതിയിൽ നിന്ന് സ്തോത്രം. അങ്ങനെയാണ് ചില കൂടികളിൽ നിന്ന് നിൽക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അതിലേക്ക് ഇങ്ങോട്ട് മടങ്ങുക, ഉറപ്പിക്ക പണി. ഇത് കൂടെ ഉണ്ടോ? ഒരു ഷെഡ് കെട്ടിയിരുന്നോ? ശരി, അവിടെ നിൽക്ക്, ഷെഡ് കെട്ടി, നീ അടിത്തറയിട്ട് പണി. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ഷെഡ് കെട്ടി എന്നൊക്കെ പറയുന്നത് എന്തുവാ, ഇവിടുത്തെ മെറ്റീരിയൽ കാര്യമായിട്ടല്ല ഞാൻ പറയാം. ഒരു കൂടി വരാം, അവിടെ ഒരു കൂട്ടായ്മ എവിടെ ഉണ്ട്, എല്ലാവരും കൂടെ കഴിഞ്ഞു മാതിരി മറിച്ച് സീരിയലും കണ്ടു നടക്കാതെ സഹോദരങ്ങളിൽ വരും. നമുക്കെല്ലാവരും കൂടെ അവിടുത്തെ കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു, പാട്ട് പാടി, വായിച്ചു, ശരി വന്നു. ഒരു ചെറിയ ഷെഡ് ഉണ്ട്, അത് സഭാ കൂടി വരെ വാങ്ങണി. എന്ത് വേണം? അപ്പസ്തോലിക അടിത്തറ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മൂലക്കല്ല്, ദൈവവചനത്തിന് അടിത്തറ, ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം. ചിലതൊക്കെ സങ്കടം തോന്നും, ദീർഘം മൂന്ന് മൂന്നര വർഷം അടുപ്പിച്ച് പ്രബോധിപ്പിച്ച് ഉപദേശിച്ച് ദൈവവചന സത്യങ്ങൾ പഠിപ്പിച്ച് 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 കൊണ്ടുവന്ന് സ്തോത്രം. ഒരു കൂടി വരവിൽ സ്നാനത്തിന് 41 പേർ ഒരുങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ സ്നാനപ്പെടാൻ അത്ര പേർ ധൈര്യമുണ്ട്? 13 പേര് മാത്രം. അപ്പൊ ഞാൻ 13 പേര് സ്നാനപ്പെട്ടാ മതി. ബാക്കിയുള്ളവര് ഒളിച്ചോളിമ്പോ എന്നാ, യു ആർ നോട്ട് പ്രിപ്പയർ. നിങ്ങൾ സ്നാനത്തിന് അർത്ഥം ചോദിച്ച് കിട്ടിയില്ലേ? നിങ്ങൾക്ക് സുവിശേഷം ചെയ്ത് ബോധ്യപ്പെട്ടില്ല, സുവിശേഷത്തിന്റെ പൂർണ്ണ അനുസരണത്തിന് നിങ്ങൾ വന്നില്ല. ഞാനത് കഴിഞ്ഞ് ഗുജറാത്തിലൊരു ജനയോഗം വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ കേട്ടു ആരാണ്ട് അതിലൂടെ വന്നു എല്ലാവരെയും ഒരു വണ്ടിയൊക്കെ കയറി ദൂരെ എങ്ങാണ്ട് കൊണ്ടുപോയി മുക്കി പൊക്കി വിട്ടാണ്. എന്റെ കൂടെ ഉണ്ടോ? അങ്ങനെയൊന്നും ആകരുത്. സ്തോത്രം. അപ്പോൾ ഒരു സഭയ്ക്ക് അപ്പോസ്തലി ഉപദേശത്തിന്റെ അടിത്തറ. ഓക്കെ, മുമ്പോട്ട് പോട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. അടുത്ത വാക്യം കൊണ്ട് എനിക്ക് അങ്ങ് വായിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും പോലീസ് പറയുന്ന വാക്ക് കേട്ടോ, ഇപ്പോഴോ എനിക്ക് ഇനി ഈ ദിക്കുകളിൽ ഒരു ട്രാൻസ്ഫർ യോജിക്കുന്നത് ഈ വാക്ക് പറഞ്ഞുകൊണ്ട് വേണമെന്നാണ് എന്റെ അഭിപ്രായം. എനിക്കിനി ഇവിടെ കയറാൻ വീടില്ല, ആവർത്തിച്ച് പരസ്യം നടത്താൻ കവലകളില്ല, കോർണർ മീറ്റിംഗ്സ് നടത്താൻ സ്ഥലമില്ല. വ്യക്തമായി ദൈവവചന പ്രഭാഷണം ഞാൻ ഇവിടെ പൂർത്തീകരിച്ചു. എനിക്കിനി ഈ ഇരിക്കുകളിൽ സ്ഥലമില്ല. കണ്ടേ, ഇപ്പോഴോ എനിക്ക് ഈ ഇരിക്കുകളിൽ ഇനി സ്ഥലമില്ലായാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ഫാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് അതും പ്ലാനാണ്. എനിക്ക് സ്പെയിനിൽ പോയി പ്രസംഗിക്കണം. ഫാനിലേക്ക് പോകുന്ന വഴി നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ഞാൻ. സ്തോത്രം. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരൂശലേമിലേക്ക് യാത്രയാകുന്നു. യെരൂശലേമിലെ വിശുദ്ധന്മാരും ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദൂനിയിലും അഖായയിലുള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നിയത് മാത്രമല്ല, അത് അവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ഐഹിക ആത്മീക നന്മകളിൽ കൂട്ടാളികൾ ആയെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടം പെട്ടിരിക്കുന്നുവല്ലോ. ഞാനത് നിവർത്തിച്ച ഈ ഫലമൊക്കെ ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി കാഞ്ചിയിലേക്ക് പോകും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ വൃത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു. ഓ, എന്ത് വാക്കുകളൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഞാൻ സ്പാനിയിലേക്ക് യാത്ര പോകുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച രസം. ഇവിടെ ഒരു കൂട്ട കൂടി വരവ് ഉണ്ടല്ലോ, ചെന്ന് കണ്ടൊന്ന്. കർത്താവേ, ജാതികൾ നിന്ന് ഇത്രയും വിശുദ്ധന്മാരെ നീ വേർതിരിച്ചല്ലോ. ഓരോ കൂട്ടായ്മ കാണുമ്പോൾ സന്തോഷമോ? ഇപ്പൊ ഓരോ കൂട്ടായ്മ കണ്ട് അവിടെ കാണുമ്പോൾ ആദ്യം സന്തോഷം തോന്നെങ്കിലും അവിടെ രീതികളും ഓരോ പരിപാടികളും കാണുമ്പോഴത്തേ ഒരു വിഷമാവുക. അങ്ങനെ ആകരുത്. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞ് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ മനസ്സിന്റെ വേദന. വെള്ളിയാഴ്ച NCC യോഗം കഴിഞ്ഞപ്പോൾ പല സഹോദരന്മാർ വന്ന് പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പഠിക്കുന്നത്, ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ. കൂട്ടിക്കൊണ്ട് ഇന്നലെ രാത്രി ഒരു സഹോദരൻ കണ്ടു പറഞ്ഞു, കൂട്ടിക്കൊണ്ട് വരാൻ നോക്കിട്ടു വരുന്നില്ല. കണ്ടോ, കണ്ടോ, കൂട്ടായ്മ കാണുമ്പോൾ, വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഉറച്ചു നിൽക്കുന്ന കൂട്ടങ്ങൾ കാണുമ്പോൾ സ്വതന്ത്ര ഒരു ദൈവത്തിൽ മനസ്സിൽ എന്തോ ഉണ്ടാകണം. അവനും കൊണ്ട് അവന് അവിടെയും കൊണ്ടുവന്ന് അവന്റെ അവന്റെ സ്ഥാപിച്ചോ എന്ന് വൈരാഗ്യം തോന്നുമല്ല. ഉള്ളത്തിൽ എന്താ വേണ്ടിയേ? സ്വതന്ത്ര കണ്ടോ, ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും. സ്വതന്ത്രം. ഇവിടെ പൗലോസ് തന്റെ യാത്രയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് പറഞ്ഞോട്ടെ. എത്ര ശ്രേഷ്ഠമായ പദമാണ് പറയുമെന്ന്. തന്റെ യാത്രാ പരിപാടി ഇവിടെ പറയുക. ലേഖനം എഴുതുന്നത് കൊരിന്തിൽ വെച്ചാൽ നമുക്കതറിയാമല്ലോ. ഈ കൊരിന്തിൽ നിന്ന് യെരുസലേമിലേക്ക് കപ്പൽ എളുപ്പമാ തുടങ്ങുക. കപ്പലേടാ പോകുന്നെങ്കിൽ അത് എളുപ്പമാ. കരമാർഗം പോകുന്നത് ചിലപ്പോൾ പർവ്വതങ്ങളൊക്കെ ചുറ്റി കറങ്ങി പോകേണ്ടി വരും. കപ്പലെ പോകുന്ന എളുപ്പമാ, നേരെ വയ്യ. കപ്പലിൽ ഈ യെരുസലേമിൽ ചെന്ന് 800 മൈൽ പോകണം. തിരിച്ച് യെരുസലേമിൽ തിരിച്ച് റോമിലേക്ക് വന്നേച്ച് ഫ്രാൻസിലേക്ക് വരാം. തിരിച്ച് അവിടുന്ന് റോമിൽ വരണമെങ്കിൽ കടൽ മാർഗം 1500 മൈൽ ഏകദേശം പോണം. റോമിൽ ചെന്ന് ഇവരെ കണ്ടേച്ച് ഇവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോന്നെ? സ്പെയിനിലേക്ക്. പിന്നെ റോമിൽ നിന്ന് സ്പെയിനിലേക്ക് കടൽ മാർഗം പോണെങ്കിൽ 700 മൈല് യാത്ര വേണം. അപ്പോൾ പൗലോസിന്റെ ഇപ്പൊ യെരുസലേമിൽ ചെന്നേച്ച് കൊരിന്തിൽ ഇരിക്കുന്ന എഴുതുമ്പോ കൊരിന്തിൽ നിന്ന് യെരുസലേമിൽ ചെന്നേച്ച് യെരുസലേമിൽ നിന്ന് തിരിച്ച് 800 മൈല്, അവിടുന്ന് യെരുസലേമിൽ നിന്ന് 1500 മൈല് റോമിൽ വന്നേച്ച് അവരെ കൂടെ വെച്ചിട്ട് താമസം ആശ്വസിച്ചേച്ച് അവിടുന്ന് സ്പെയിനിലോ പിന്നെ 700 മൈല്, 3000 മൈല് നേരെ കപ്പലെ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ യാത്ര ചെയ്യാനുള്ള പ്ലാനാണ് പൗലോസ് ഇട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട, ഇന്നത്തെ കാലമല്ല. കപ്പൽ മാർഗം, കടൽ മാർഗം, കരമാർഗമൊക്കെ കഷ്ടപ്പെട്ടു പോകുന്ന ആ യാത്രയിൽ പ്രായമൊക്കെ ആയി കാണും. പക്ഷെ അതൊന്നും തനിക്ക് പരിഗണന അല്ല. ശുശ്രൂഷയുടെ ഉരുളോടുള്ള അടുത്ത ഘട്ടത്തിലാണ് ഇതൊക്കെ എഴുതുന്നത്. സ്തോത്രം. റോം സന്ദർശിക്കാനുള്ള പൗലോസിന്റെ താല്പര്യം 1:9 തന്നെ നേരത്തെ പറഞ്ഞാണ്. സ്തോത്രം. ഇപ്പം പോകാനുള്ള താല്പര്യം എന്തൊക്കെ? ഒന്ന്, ഇവിടെ സ്ഥലമില്ല പ്രവർത്തനത്തിന്, ഇവിടെ ഇനി ഏറിയ ഇല്ല. സ്ഥലമില്ലേ അവിടെ പിന്നെ കൂട്ടി വെച്ചോണ്ടിരിക്കല്ല, മാറി മാറി പോയി പ്രവർത്തിക്കണം. എല്ലാവർക്കും പട്ടണങ്ങളിൽ കൂടിവരെ ഉണ്ടാക്കണം. എന്റെ കൂടെ ഉണ്ടാവില്ലല്ലോ. പട്ടണങ്ങളിൽ എന്ത് ചെയ്യും? കൂടിവരുണ്ട്. കോട്ടയത്ത് തന്നെ, ആ ടൗണിൽ തന്നെ എത്ര കൂടിവരാ. ആരെന്ന് പറയുന്നത് കേട്ടു, അവിടെ ഒരു ഒരു സഹോദരന് വലിയ ഒരു ഒരു കൂടിവരവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആരോ ചെന്ന് കരഞ്ഞു നിലവിളിച്ച് പറഞ്ഞ്, അവിടെ വളരെ സ്പോൺസർ ചെയ്യുന്ന, ലക്ഷങ്ങൾ കൊടുത്ത് സ്പോൺസർ ചെയ്യുന്ന ആരോ അവിടെ വന്ന് പറഞ്ഞു, അയ്യോ എന്റെ നാട്ടിൽ ഇന്നു വരെ ആരും സുവിശേഷം പറഞ്ഞില്ലായിരുന്നല്ലോ, ഈ സഹോദരൻ അത് എഴുന്നേൽപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു, വേദി നിന്ന് കരഞ്ഞു എന്ന് കേട്ടു. അപ്പം ഇത് കേട്ടപ്പം വേറൊരു സഹോദരൻ അവിടെ നിന്ന് ചോദിച്ചു, അപ്പൊ പി എം പുരിപ്പ് സാറൊക്കെ ഇവിടെ പുളിങ്കുരു കച്ചവടമായിരുന്നു വന്ന് ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ടവര്, എവിടെ ഉണ്ട് പ്രവർത്തനം ഉണ്ടോ അതിന്റെ മൂല കൊണ്ടെന്ന്? പട്ടണങ്ങൾ തോറും സംഘങ്ങൾ രൂപപ്പെടുത്തുക, ഇതാണിന്ന്. അങ്ങനല്ല, സ്ഥലമില്ല എങ്കിൽ മാറി അടുത്ത സ്ഥലത്ത് ഇത്ര മേഖലകൾ കിടക്കുന്നു. എനിക്ക് തന്നേടായിട്ട് ഇതിവിടെ പറയാം, ഞാന് മലബാറിലും വടക്കേന്ത്യയിലും ഇടുക്കിയിലും ഒക്കെ പോകുന്നതിൽ ഇന്നും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അതിനുള്ള ആ പ്രായത് തപ്പി നടക്കുകയാണ്. അവസരം കിട്ടിയാൽ, സുവിശേഷം അറിയാൻ അറിയാത്ത മേഖലകളിൽ കിട്ടിയാൽ ഒരു കാരണവശാലും ഞാനിപ്പം മുടക്കാറില്ല. തോത്രം. നമ്മളും അങ്ങനെയായിരിക്കണം. എന്റെ കൂടെ ഉണ്ടേ എല്ലാവരും. തോത്രം. സിറ്റിയിൽ 1 കോടി ഉണ്ടാക്കുമ്പോൾ അതിനല്ല കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പായനിയർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ സ്പോൺസർ ചെയ്ത് വിടാനായിട്ട് ഇവിടെയുള്ള ദൈവമക്കൾ തയ്യാറാണ്. മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. ഒന്ന്, ഇവിടെ ഇനി സ്ഥലമില്ല. 2, റോമിലെ വിശുദ്ധന്മാരെ കാണാൻ ഒത്തിരി നല്ലതായിട്ട് ആഗ്രഹമുണ്ട്. 3, പേരിലേക്ക് എനിക്ക് പോകണം, പോകുന്ന വഴിയായി. ഈ 3 കാരണങ്ങളാലാണ് അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 24 യാത്ര അയക്കപ്പെടുക എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്ക് പ്രോംപ്രംപോ എന്നാ. പ്രോംപ്രംപോ എന്നാ. പ്രോംപ്രംപോ, പ്രോപ്പിംഗ് എന്നുള്ള ആ വാക്ക് ഇംഗ്ലീഷ് വാക്ക് അതിനകത്ത് നിന്ന് പ്രോപ്പിംഗ് ആ സപ്പോർട്ടിംഗ്. പ്രോംപ്രംപോ എന്ന വാക്കിന്റെ അർത്ഥം ഭക്ഷണം, പണം, വഴിത്തുണയായ സഹായികൾ എന്നിവയെ ഒക്കെ എന്നീ സൗകര്യങ്ങൾ ക്രമീകരിച്ച് യാത്രയിൽ സഹായിക്കുക എന്ന അർത്ഥമാണുള്ളത്. നിങ്ങളാൽ യാത്ര അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിന്തുണ എനിക്ക് ആവശ്യമാണ് എന്ന് പറയുകയാണ്. സ്തോത്രം. സഹായിക്കുക എന്ന വാക്കിന് അതാണ് അർത്ഥം. ഇവിടെ ഇവിടെ ഒരു ഒരു വാക്യം ശ്രദ്ധേയമാണ്. 1 കൊരിന്ത്യർ 9:14 പൗലോസ് പറയുന്നുണ്ടല്ലോ, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷം അറിയിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് സഭയുടെ പദവിയും ഉത്തരവാദിത്വവുമാണ്. സ്തോത്രം. അതെ, അതും കൂട്ടത്തിൽ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അടുത്തത് 25 വാക്യത്തിൽ ജെറുസലേം യാത്രയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഇപ്പോഴോ ഞാൻ വിശുദ്ധ അടുത്ത പ്ലാന, ജെറുസലേം യാത്രയുടെ പ്ലാന. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ജെറുസലേമിലേക്ക് യാത്രയാകുന്നു. ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് പ്രിയപ്പെട്ടവർ, ഈ യാത്രയാകുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് പുറപ്പെട്ടു എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ പറയത്തില്ലേ വർത്തമാനകാലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ നമ്മള് മൊബൈലിലാണെ പറയാം, ദേ ദേ ഞങ്ങളെ ഞാനെ ഓൺ ദ വേ ഓഫീസിലേക്ക് പോണം, ഓൺ ദ വേ ആണെന്ന് വഴിക്ക് മൊബൈലിൽ പറയുന്ന പോലെ പറയല്ല. യാത്രയാകുന്നു എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല, ജസ്റ്റ് അബൌട്ട് ടു പോകാൻ തുടങ്ങുന്നു എന്നാണ്. സ്തോത്രം. പ്രിയമായി എന്നാണ് യാത്രയാകുന്നു എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം. പ്രിയമായി, പ്രിയമായി മീൻസ് വർത്തമാനകാലമാണ്, പക്ഷെ ഇത് അങ്ങോട്ട് തുടങ്ങുകയാണ്. മീൻസ് എന്താ ഈ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത്? വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുക, സൗമിക ആവശ്യങ്ങളിലെ കൂട്ടായ്മയാണ് അവിടെ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ട, അപ്പോൾ സൗമിക ആവശ്യങ്ങളിലെ കൂട്ടായ്മയും ശുശ്രൂഷയാണ്. സ്തോത്രം. എഴുന്നേറ്റ് പ്രസംഗിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് സൗമിക ആവശ്യങ്ങളിലെ കൂട്ടായ്മയും. സ്തോത്രം. വിശുദ്ധന്മാരിൽ ദരിദ്രരായവർ എന്ന് നമുക്കറിയാമല്ലോ. അവിടെ യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർ ഇവിടെ കണ്ടു. എങ്ങനെ അവർ ദരിദ്രരായെന്നുള്ളതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കർത്താവിന്റെ വരവ് തൊട്ട ഉടനെ സംഭവിക്കുമെന്ന ചിന്തയോടുകൂടെ പെന്തക്കോസ് നാളൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഇവര് ഉള്ളതെല്ലാം വിറ്റുകൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ച് ആ പങ്കിട്ട് തിന്ന് എല്ലാം പൊതുവകെ നെണ്ണി അങ്ങ് ജീവിക്കാൻ തുടങ്ങി. അറിയാമല്ലോ അനന്യാസ സത്വരൊക്കെ അങ്ങനെയല്ലേ വിറ്റോണ്ട് വന്നേ. പ്രിയപ്പെട്ടത് അങ്ങനെ. അപ്പൊ അതിനെ പരിശുദ്ധ ആത്മാ അംഗീകരിക്കല്ലായിരുന്നോ എന്ന് ചിലപ്പോ ചോദിച്ചേക്കാം. അവന്റെ ഇച്ചിരി മാറ്റി വെച്ചത് മാറ്റി വെച്ചതല്ല പ്രശ്നം, കള്ളം പറഞ്ഞതല്ലാതെ. അതാ അവിടെ ചോദിക്കുന്നത്, വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളേതായിരുന്നു, വിറ്റ് കഴിഞ്ഞ് നിങ്ങളേതാണ്. പിന്നെ കള്ളത്തരം കാണിച്ചതാണ്. പോട്ടെ, അവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനെ പരിശുദ്ധരണം അംഗീകരിച്ചു എന്നുള്ളതല്ല ഉള്ളതല്ല എന്റെ അർത്ഥം. അവിടെ അമിതാവേശത്തിൽ അവരങ്ങ് ചെയ്തതാണത് സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഇവിടെ ദാരിദ്ര്യത്തിന്റെ കാരണം ഒരു വേള അത് തന്നെ ആയിരിക്കാം. എല്ലാം വിറ്റ് പുതുവക എന്നെണ്ണി ചെലവാക്കി. ഇനി കർത്താവിന്റെ വരവിനായാലും ഒരുക്കം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഉള്ളതെല്ലാം വിറ്റ് ഇവിടെ ഒന്നും ചെയ്യാതിരിക്കുക അല്ല, നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാ. ഓ, ഇപ്പം വരുന്നു 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 ഇവരങ്ങ് പ്രസംഗിക്കുക, എന്നിട്ട് അഞ്ചു നില മാളിക വെക്കുക, റബ്ബർ തോട്ടം ഇപ്പൊ റീപ്ലാന്റ് ചെയ്യുന്നു, മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പുറത്തോട്ട് മാറി എന്നാ പറയുന്നേ, ഇപ്പം വരുന്നേ 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 എന്ന് സാധാരണ കേൾക്കുന്നതല്ലേ ഇത്. അത് ഇത് നമ്മളങ്ങോട്ട് ചേരുന്നതല്ലല്ലോ എന്ന് പറഞ്ഞേക്കാം. കേട്ടേ പറയാം, പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് ഈ വെപ്രാളം കാണിക്കലല്ല. ഇതിനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വെപ്രാളം ഇന്ന് ഇപ്പം വന്നാൽ ഞാൻ റെഡി. 1000 കൊല്ലം കഴിഞ്ഞാണ് കർത്താവിന്റെ വരവെങ്കിലും ഞാൻ അതിനും റെഡി. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഒരുക്കം എന്ന് പറയുന്നത്. അല്ല വെപ്രാളം കാണിക്കലല്ല ഒരുക്കം. ഈ നമുക്കൊരു ക്രൈസിസ് കറേജ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ക്രൈസിസ് കറേജ്, ക്രൈസിസ് കറേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ വെപ്രാളം കാണിച്ചെന്തെങ്കിലും സാധാരണ ചെയ്യാത്ത അത് ചെയ്യും. അതാ ഇവിടെ സംഭവിച്ചെന്ന് തോന്നി. 2000 ആണ്ടി കർത്താവ് എന്നുള്ളൊരു ചിന്തയോടുകൂടി 1990 ഒക്കെ കഴിഞ്ഞ് 95 ഒക്കെ ഞാൻ ഈ ഫീൽഡിൽ ഇരിക്കുന്ന ഉദ്ദേശിയല്ലേ. ഈ ഒരു പുണ്യ സഹോദരങ്ങള് 98 99 സ്നാനത്തിനൊക്കെ അങ്ങോട്ട് ഓട്ടക്കോട് കൊടുത്തോൾ എണ്ണാൻ മേലാത്ത പോലെ ആണ്. എനിക്ക് തോന്നുന്നു 99 ഡിസംബറിലൊക്കെ 100 കണക്കിന് ആളുകളാണ് സ്നാനപ്പെട്ടത്. എന്താണ് ഇപ്പം വരുമെന്നൊരു ചിന്ത അങ്ങ് എങ്ങനെയോ ഉണ്ടായി. ഒരു വെപ്രാളം, ഇത് സഭയ്ക്ക് ദോഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വെപ്രാളം കാണിച്ച് ഇറങ്ങി 2000 കഴിഞ്ഞ്, 2001 കഴിഞ്ഞ്, 2002 കഴിഞ്ഞ അവിടുന്ന് വിട്ടു പോരുകയും ചെയ്തു. അവിടുത്തേതൊന്നും മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. ഇവിടെ വന്ന് ചേക്കേറി, എന്നിട്ട് അവരോട് അമിതമായ പ്രാധാന്യം കാണിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ? ആ വഴിക്കോട്ട് എല്ലാം തിരിയുന്ന ഒരു ഗതികേട് നമ്മുടെ ഇടയിൽ വന്നു വിട്ടു. അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? അവിടെ ചുവ പഴയവന് ചാകാതെ ആ വെപ്രാളത്തിന് മുങ്ങി പൊങ്ങി കേറി വന്നവർ സഭയ്ക്കകത്ത് വന്നിട്ട് ഇപ്പൊ സഭയെ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിലും സത്യത്തിലും ഉപദേശത്തിലും നിർമ്മലിന്ന സഭയെ വലിച്ച് ആ പാടി ഒന്നാമത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ പാളയത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുക. എല്ലാരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? ഒരു വാക്കിന് വിശദീകരണം ചോദിച്ചാൽ പറയാം. ഒരു വാക്കിനെങ്കിലും വിശദീകരണം ചോദിച്ചാൽ പറയാം. വളരെ സന്തോഷമുള്ളൂ എനിക്ക്. സമയം കുറവാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആകരുത്. അതല്ല ഒരുക്കം. ഒരുക്കം എന്ന് പറഞ്ഞാൽ ഏത് ഇപ്പം വന്നാലും ഞാൻ ഒരുക്കമാണ്. കർത്താവ് നിന്റെ തിരുഹിതം നടക്കട്ടെ. ഞാൻ പറയാം, ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന പരാജയത്തിന്റെ പ്രധാന കാരണം ഇതാ. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും ജനിക്കാത്തവരെ എങ്ങനെ ഒരു സ്വർഗത്തിൽ കയറാം? അവര് സ്വർഗത്തെക്കുറിച്ച് ചിന്തിരിക്കുന്ന ഒരു അഭയാർത്ഥി കേന്ദ്രം എന്ന പറ്റുക. നരകത്തിൽ പോകാൻ ഇടയാകരുത്, അത്രേ ഉള്ളൂ. ഇവിടുത്തെ സുഖങ്ങൾ എത്ര അനുഭവിക്കാം, അത് മുഴുവൻ അനുഭവിക്കാൻ വേണം. പക്ഷെ നരകത്തിലും മറ്റും പോകെ ആ മിനിമം പരിപാടി കൊണ്ട് കയറാൻ ആ ചിന്തയിൽ സ്വാർത്ഥതയിൽ വന്നു. കർത്താവിനെ സ്നേഹിച്ചിടുന്നുമല്ല, വന്നിട്ട് ഇങ്ങനെ വെപ്രാളം കാണിച്ച് ഇരിക്കുന്ന ഒരു വല്ലാത്ത കാലം നമ്മൾ എത്തി വന്നിരിക്കുകയാണ്. വിശുദ്ധീകരണത്തിൽ നിന്നുകൊള്ളണം. വളരെ ശ്രദ്ധിക്കണം. ചത്ത് ജീവിക്കുന്നവരുടെ നിന്നാണ് ജീവനുള്ള യാഗമായി ശരീരത്തെ കർത്താവിന് പ്രസാദമുള്ള യാഗമായി കൊടുത്തേക്കണം. പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കാവുന്ന പ്രസാദകരമായ സ്തോത്രം യാഗമായി. മനസ്സിലാവുന്നുണ്ടേ? അർപ്പിക്കണം. പുരോഹിതനായി ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾ, പുരോഹിതനായി ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവങ്ങളും പുരോഹിതന്മാരാ. എന്നാൽ ജാതികളെന്ന വഴിപാട് കർത്താവിന് പ്രസാദകരമായി തീരുവാൻ തക്കണം വേർതിരിച്ച് ശുശ്രൂഷിക്കുന്ന സ്തോത്രം ശുശ്രൂഷകന്മാർ ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ വചനത്തിന്റെ സത്യത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളണം. ജാതീയവൽക്കരിക്കരുത് സഭയെ. സഭയെ ഭൗമികവൽക്കരിച്ചു. ഭൗമികവൽക്കരിച്ചാൽ അടുത്ത പടി ജാതീയവൽക്കരിക്കുക. ഇന്ന് ഭൗമികവൽക്കരണത്തിന് പടി കൂടെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ജാതീയവൽക്കരണത്തിൽ സഭ വന്നിരിക്കുക. മനസ്സിലായല്ലോ? സ്തോത്രം. അതെ, ഒരുക്കം. KV7 സാർ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം നല്ലൊരു ഉദാഹരണമാണ്. അമൃതവള്ളിയും കുരുമുളക് വള്ളിയും. കുരുമുളക് വള്ളി ഓരോന്ന് കയറുമ്പോഴും അട്ടക്കാൽ പിടിച്ച് പോകും. പെപ്പർ ഇനോ അറിയാമല്ലോ, പെപ്പർ വായൻ ഓരോരുത്തർക്കും അള്ളിപ്പിടിച്ച് കയറുക മേളിച്ചൊന്നും. അമൃതവള്ളി ശൂരം കയറും. അമൃതവള്ളി ഇങ്ങനെ ചുറ്റിയെത്തൊന്നുമില്ല, പയറ് ചുറ്റുന്ന പോലെ ചുറ്റത്തില്ല, നേരെ അങ്ങ് കയറി പോവുക. മേളിക്ക് എത്ര മേളിച്ചെന്നാലും താഴെ ഇങ്ങനെ വലിച്ചാൽ മതി. എത്ര മേളി കയറിപ്പോയാലും നിമിഷം നേരം കൊണ്ടിരിക്കുന്ന ആള് മനസ്സിലായില്ല. ഈ കുരുമുളക് വള്ളി വലിച്ചാൽ പിടിക്കുന്നിടം ഒടിഞ്ഞു പോരുകയല്ലാതെ അതാ താഴോട്ട് വരികയല്ല. ഒരു ദൈവ ഇതൽ എത്രയും ഉയരാമോ അത്രയും ഉയരട്ടെ. വിശുദ്ധിയുടെ മാനദണ്ഡം നിലനിർത്തിക്കൊണ്ട് വചനത്തിന്റെ പരിധിയിൽ സമ്പാദിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, സാമൂഹ്യ നിലയിൽ സമ്പാദിക്കുന്നതിനും ഒരു there is nothing wrong against a rainy day. എന്റെ കൂടെ ഉണ്ടോ? മഴയുള്ള ഒരു കാലം, പ്രിപ്പയർ ചെയ്തൊരു കാലം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ആവശ്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു തെറ്റുമില്ല, അതിനുള്ള മനോഭാവമാണ് പ്രശ്നപ്പെടുന്നത് പ്രിയപ്പെട്ടത്. അപ്പോൾ പക്ഷേ അമൃതവള്ളി പോലെ ആയിരിക്കണം. ഇവിടെ എന്തുണ്ടെങ്കിലും അതൊന്നും എന്റെ ഹൃദയത്തിൽ കയറിയിട്ടില്ല. എപ്പോ കാണാന്ന് വെച്ചാലും റെഡി, ഹായ് കർത്താവേ, എന്തൊരു സന്തോഷം, എന്റെ കൂടെ ഉണ്ടോ? എപ്പോ കർത്താവ് വിശ്രമത്തിന് വിളിച്ചാലും ഹായ് റെഡി കർത്താവേ. എന്റെ പൊന്നു കർത്താവ് ഒരാഴ്ച കൂടി അധ്വാനിച്ചുണ്ടാക്കിയത്, എന്റെ പൊന്നു കർത്താവ് ഒരു ദിവസം കൂടി പറയാം ചിത്തിയാവ് പ്രാർത്ഥിച്ച പോലെ നിലവിളിയ. അങ്ങനെ ആകരുത്. അതുകൊണ്ടായി അയ്യോ ഓടി നടക്ക, അയ്യോ ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ, ഒന്ന് പ്രാർത്ഥിച്ചേ വന്ന അസുഖം ഒന്ന് പറഞ്ഞു, ആരെങ്കിലും ഒന്ന് പറഞ്ഞേച്ചാ. ഈ വെപ്രാളം കാണിക്കുന്ന ഇതുകൊണ്ട് പോകാനുള്ള ഒരുക്കം ഇല്ല. എനിക്കിതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നെ കൊള്ളാമെന്നുണ്ട്. പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ എല്ലാവരും? ഇന്നെങ്ങനെയുണ്ട്? അമൃതവള്ളി പോലാണോ അതോ അട്ടക്കാൽ പിടിച്ചിരിക്കുകയാണ്? നമ്മളിവിടെ കുരുങ്ങി പോകരുത്, ലൗകികതയിൽ കുരുങ്ങി നശിച്ചു പോകരുത്. ഞാൻ ഉദാഹരണം കേട്ടിട്ടുണ്ട്, നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് മൃഗങ്ങളുടെ ഒക്കെ ശവം ഇങ്ങനെ ഒഴുകി പോകുമ്പോ കഴുകന്മാരൊക്കെ വന്നിരുന്ന് ശവം കൊത്തിപ്പറിച്ചു തിന്നും. നല്ല മൂർച്ചയുള്ള നഖങ്ങളാ. കൊത്തിപ്പറിച്ച് തിന്നുമ്പോ അടുത്ത് ചെല്ലുമ്പോഴത്തേന് ഇതിന്റെ സ്പീഡ് അങ്ങോട്ട് കൂടുമ്പോ പോന്ന് പറന്നങ്ങ് പോകും. അതിന് അപകടം, അത് ചെന്ന വെള്ളത്തിനകത്ത് വെള്ളച്ചാട്ടത്തിനകത്ത് നശിച്ചു പോവുകയില്ല, ശവം പോവും, ഇതങ്ങ് പറന്ന് പോകും. എന്നാൽ ഈ നഖമില്ലേ, നഖം ഇതിനകത്ത് കത്തിക്കാത്ത കണം ഗുരുങ്ങി പോയെങ്കിൽ പറക്കാൻ നോക്കിയാൽ പറക്കാനൊക്കെ ലക്കാണ് ഇണയ്ക്കുന്നതിനിടയിൽ പോവും. നിനക്ക് ചിറവുണ്ട്, പറക്കാം, പറക്കാനറിയാം, നീ പറന്നു പോയിട്ടൊക്കെയുണ്ട്. പക്ഷെ നീ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ഉണ്ടോ? നശിച്ചു പോകും. ഒന്ന് ശരിയാക്കാൻ ഒരു നിമിഷം കിട്ടുകയില്ല. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ആ ഡേഞ്ചറസ് പോയിന്റിനേക്കാൾ, അങ്ങോട്ട് പോകുന്നതിനേക്കാൾ വേഗത്തിൽ കണ്ണ് ഇണയ്ക്കുന്നതിനിടയിൽ കർത്താവ് ഒരിക്കും പോകാനുള്ളൊരു പോയി. എല്ലാം എന്റെ കൂടെ ഉണ്ടോ? ഒരുക്കമെന്ന് പറയുന്നത് സ്തോത്രം മുകളിലിരുന്ന് നീ അനുഭവിക്കുമ്പോൾ തന്നെ നിനക്ക് അതിനോട് ഒരു ബന്ധവും പറ്റുമാനവും ഇല്ല, കുരുങ്ങിപ്പോ. അതല്ലേ ബോധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സ്തോത്രം. പടചേർത്തവനെ പ്രസാദിപ്പിക്കാൻ യാതൊരു പടയാളി ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു മൂലപദം, കുരുങ്ങിപ്പോകുന്നില്ല. ജീവനകാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കുരുങ്ങിപ്പോകുന്നില്ല, കുരുങ്ങിപ്പോകുന്നില്ല. ജോലി ചെയ്യേണ്ടതല്ല അതിനർത്ഥം, കുരുങ്ങിപ്പോകുന്നില്ല. സ്തോത്രം. അങ്ങനെ ഇവര് ഒരു മനസ്സരം കാണിച്ചുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ദരിദ്രരാകുവാൻ ഇടയായി തീർന്നത്. ഇവിടെ ഈ നമ്മൾ ഈ ക്യാപിറ്റലും ഇൻകവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഓർത്തണം. ക്യാപിറ്റൽ അല്ലി ക്യാപിറ്റൽ ഇൻകം അല്ല. ഇപ്പൊ നാട്ടിലൊക്കെ ചിലർ ഇപ്പൊ ലോണൊക്കെ കിട്ടും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ഒക്കെ ഇഷ്ടം പോലെ ലോൺ സർക്കാർ കൊടുക്കും. പോയി വീടും പറമ്പും ഒക്കെ കൊണ്ടത് പണയം വെച്ച് ലോൺ എടുത്തു, ലോൺ എടുത്തപ്പോ 25 ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഒപ്പിട്ട എത്തിച്ചാൽ 25 ലക്ഷം രൂപ കേട്ടു. അതിനങ്ങട്ടെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറി. ഏറ്റവും മുന്തിയ കാർ മേടിച്ചു, ഇങ്ങനെ പോവുക, ഇങ്ങനെ പോവുക. പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവന്റെ വിചാരം ഇത് ഇവന്റെ ഇൻകം ആണ്. അത് ഇൻകം അല്ല, അതെന്താ? ക്യാപിറ്റൽ എടുത്തത് ഇന്നാൽ അസപ്പതിനാണ്. എന്നിട്ട് കിടന്ന് ഉപദേശിമാർ പ്രാർത്ഥിക്കണേ, നിലവിളിക്കണേ, ഉപസിക്കണേ, പ്രാർത്ഥി മണ്ടത്തരം കാണിച്ചിട്ട് ബിസിനസ് അത് ചെയ്യുന്ന ഓരങ്ങൾ എന്തൊക്കെ ഓർക്കണം. ഇൻകം വേറെ, ക്യാപിറ്റല്. എരിസലേമിലെ അപ്പസൽമാർക്ക് പറ്റിയ, സോറി, എരിസലേമിലെ വിശ്വാസികൾക്ക് പറ്റിയ അപ്പസൽമാരെ പിന്തുണച്ചോ നമുക്ക് അറിഞ്ഞുകൂടാ. അവരതിനെ നിയന്ത്രിക്കേണ്ടതായിരുന്നു. പക്ഷെ അവർക്കും ഇപ്പൊ കർത്താവ് എന്നുള്ള ചിന്ത കൊണ്ട്, പോകാമെന്നുള്ള ചിന്ത കൊണ്ട് അവരും അതിനെ ഒരു വേള പ്രോത്സാഹിപ്പിച്ച് കാണാൻ സാധ്യത ഇല്ലാതില്ല. അവർ ദരിദ്രരായി, വല്ലാ ദരിദ്രരായപ്പോൾ അവർക്ക് ജീവിക്കാൻ വകയില്ലാതെ വരികയും സ്തോത്രം. അവർ കഷ്ടത്തിലാകുകയും ചെയ്തപ്പോൾ ദരിദ്രരായവർക്ക് ഉപകാരം ചെയ്യും, സഹായം ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. ഗലാത്തിലെ 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ യാക്കോബും പത്രോസും യോഹന്നാനും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന ഒരു പറഞ്ഞ കാര്യം പൗരോസോർക്ക്, ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞു. എന്നിട്ട് ജാതികൾ ഇസ്രായേലിലൂടെ കടപ്പെട്ടവരാണ് അവരുടെ ആത്മീയ നന്മകൾ. അതുകൊണ്ട് മീൻസ് ഔദാര്യമല്ല, സമ്മാനമല്ല, കടം കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത്. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു.
സഹോദരങ്ങളെ ദയവായി നിങ്ങളോട് ക്ഷമിക്കണം. അത്യാവശ്യമായി മറ്റൊരു യോഗത്തിൽ സൂക്ഷിക്കാനുള്ളതുകൊണ്ട് എന്റെ വാക്കി ഇപ്പോൾ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ അധ്യായം തീർക്കണം എന്ന് വിചാരിച്ചെങ്കിലും അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത ഒരു ക്ലാസ്സും കൂടെ നമുക്കുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പം ഞങ്ങൾ 7:30 ആയപ്പോഴേ തുടങ്ങി, പിന്നെ 7:30 ആയിട്ട് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇത്രയും വരെ പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത ദിവസവും ബുധനാഴ്ച 7:30 വരുവാണെങ്കിൽ നമുക്ക് ഒരു ഒരു 10:10 ഒക്കെ വരുമ്പോഴത്തേന് നമുക്ക് പൂർണ്ണമായിട്ടും തീർക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി നിങ്ങൾ മനസ്സിലാക്കിയും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ.